பிரைஸ் தி லார்ட். ஒரு வலிய ஹோம் கமிங் எக்ஸ்பீரியன்ஸ் ஆன திருநாளுக்கு சேஷமான ഇങ്ങനെ നിങ്ങളോട് കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നു. ഞങ്ങള് ഫാമിലി ആയിട്ട് വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്ത് കുഞ്ഞുങ്ങളില്ലല്ലോ കൂടെ. അപ്പോൾ അതിന് പകരം വീണ്ടും മൂന്ന് ആത്മീയ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, അവരെയും കൊണ്ട് അങ്ങോട്ട് വന്നു. ഇന്നലെ ബീനുമായിട്ട് ഞാൻ വീട്ടിൽ സംസാരിക്കുമ്പോ രാത്രിയിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. Let them also feel home. കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു അനുഭവത്തിനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ദിവസം വേർതിരിച്ചിരിക്കുന്നത്. ഇതൊരു വെറും നാമമാത്ര ഒരു ഉപവാസ കൂട്ടമായിട്ടോ പ്രാർത്ഥനയായിട്ടോ അവസാനിക്കാതെ റിയലി നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന, നമ്മുടെ തീരുമാനങ്ങളെ മാറ്റുന്ന, നമ്മുടെ മുൻപോട്ടുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ദിവസങ്ങളായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണം. That is what faith is. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് നിരന്തര സമ്പർക്കമില്ലാത്ത വേറെ ഒരു റലമല്ല. സഭയിൽ മാത്രം നമ്മൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ അനുഭൂതിയൊന്നും അതുമല്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തെ ദൈനംദിനം കൺട്രോൾ ചെയ്യുന്ന, നടത്തുന്ന, ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ന്യായാധിപന്മാരുടെ കാലത്ത് ബെത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ ചുറ്റും നടക്കുന്ന ഒരു ചെറിയ ഡ്രാമയിലൂടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നു എങ്കിലും വാസ്തവത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്തതായ ഒരു വ്യക്തിയിലും അവരുടെ ജീവിതത്തിൽ കാണുന്ന ആ ഒരു അന്തരം എന്താണെന്നുള്ള ഒരു ചെറിയ കമ്പാരിസനാണ് ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലത്ത് 12-ാം നൂറ്റാണ്ടിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന റൂത്തിന്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. കുറച്ച് ആളുകൾക്ക് മുമ്പ് വളരെ പെട്ടെന്നൊരു ആത്മപ്രേരണയിൽ ഞാൻ ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് വായിച്ചു. 4 അധ്യായം വരെയുള്ള ഒറ്റയിരിപ്പിനൊന്ന് വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് വായിക്കണമെന്ന് തോന്നി, വീണ്ടും ഒന്ന് വായിച്ചു. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ചില സംശയങ്ങളും ചില ചിന്തകളും ഒക്കെ ഉണ്ടായി. വിശ്വാസത്തെ സംബന്ധിക്കുന്ന ചില ചിന്തകളും സംശയങ്ങളും ഒക്കെ. അപ്പൊ ഞാനതൊക്കെ എടുത്ത് ഒരു ക്യാരക്ടർ സ്റ്റഡി പോലെ ഞാൻ എന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടു. വാസ്തവത്തിൽ അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. റൂത്ത് എന്ന് പറഞ്ഞ ഹെബ്രായ മോവാബ്യ പേരിന്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. സുഹൃത്ത് ബന്ധം, ഫ്രണ്ട്ഷിപ്പ്. BC 1000 എഴുതപ്പെട്ടു എന്നാണ് നമ്മുടെ ബൈബിളിന്റെ ആദ്യത്തെ പേജിൽ ഇൻട്രൊഡക്ഷനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെയധികം വേദന നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് വാസ്തവത്തിൽ കഥ തുടങ്ങുന്നത്. ഇസ്രായേലിനെ ബാധിച്ച വലിയൊരു ക്ഷാമത്തിന്റെ നടുവിൽ നീറുന്ന ഒരു കുടുംബം, അവരെടുക്കുന്ന സ്വാഭാവികമായ ചില തീരുമാനങ്ങൾ. പക്ഷെ ആ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് ജീവിതത്തിന്റെ രണ്ട് റലം നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, വിശ്വാസം ഗ്രിപ്ഡായ ഒരു ജീവിതം. മറ്റൊന്ന്, വിശ്വാസം ഗ്രിപ്പ് ചെയ്യാത്ത ഒരു ജീവിതം. ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിനുള്ള ചെറിയ ക്യാരക്ടറിസ്റ്റിലൂടെ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും രണ്ടു പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി. അവന് എലിമലേക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും രണ്ടു പുത്രന്മാർക്ക് മഹ്ലോൺ എന്നും കില്യോൺ എന്നും പേര്. അവർ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമലേക്ക് മരിച്ചു. അവളും രണ്ടു പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് റൂത്ത് എന്നും പേര്. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ രണ്ടു പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഒന്ന് സ്ഥലം മാറാൻ എടുക്കുന്ന ഒരു തീരുമാനം ഒരു വലിയ ഒരു തെറ്റാണെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. മോവാബ് ദേശത്തേക്കാണ് അവര് പോയത് പാർക്കാനായിട്ട്. മോവാബ് ദേശത്ത് എന്ന് പാർക്കുന്ന ഈ കുടുംബം വാസ്തവത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് വലിയ പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് ചെന്ന് വീഴുന്നത് അല്ലേ. വറചട്ടിയിൽ നിന്നും എരിതീയിലേക്ക്, കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ വറചട്ടിയിൽ നിന്നും ചാടിയത് എരി തീയിലോട്ടെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ. ഒരു സ്വസ്ഥത അന്വേഷിച്ച് ഒരു ജാതീയ ദേശത്ത് ചെന്ന് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ മൂന്ന് വിധവമാരുള്ള ഒരു കുടുംബമായി ആ കുടുംബം തകരുക. ത്രീ വിഡോസ്, മൂന്ന് വിധവമാരുള്ള കുടുംബം. എന്തു പറയും നമ്മൾ ആ കുടുംബത്തെ കുറിച്ച്? നോർമലായിട്ട് നമ്മൾ പറയും, ഓ ബിഗ് ട്രാജഡി, there is something seriously wrong with them. അവർക്ക് അവരെ കൊണ്ട് എന്തോ പ്രോബ്ലം ഉണ്ട്, അവരുടെ കുടുംബത്തിന് എന്തോ ഒരു ശാപം ഉണ്ട്. നമുക്ക് ബാംഗ്ലൂർ വരുന്ന് പോയി അതൊന്ന് മുറിക്കാം എന്നൊക്കെ ചിന്തിക്കാൻ തോന്നുന്ന സമയം, ശരിയല്ലേ? അല്ലെ, നിങ്ങൾ ഏത് കുടുംബങ്ങളുണ്ട് മൂന്ന് മരണം നടന്നത്? മൂന്ന് മരണം നടന്ന കുടുംബങ്ങൾ എവിടെ ഏതുണ്ട് ഇവിടെ? ഇല്ല. അങ്ങനെ വല്ലതും നടന്നിരുന്നെങ്കിൽ നമ്മൾ ഉടനെ ശാപം മുറിക്കൽ കേന്ദ്രത്തിൽ പോയനെ, കാരണം നമ്മുടെ അടിവാദറും അടിവാദറും വിശ്വാസത്തിന് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു വീഴുന്ന സമയമാണ്. പക്ഷെ അവിടെയാണ് വാസ്തവത്തിൽ ഒരു ചോദ്യം, വിശ്വാസമാണോ വാസ്തവത്തിൽ ഇവർ ഇതുവരെ നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം അന്വേഷിക്കേണ്ടത്. ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും വിശ്വാസമാണോ വാസ്തവത്തിൽ ഇവരെ നടത്തിയത്? Was it faith guiding this family or faith leading this family? Quite natural things happened there. But was it faith which was leading this family? ചോദ്യം ഇതാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് വിശ്വാസമാണോ, അതോ നമ്മളിരുന്ന് കുറച്ച് കണക്കുകളൊക്കെ കൂട്ടിക്കിഴിച്ച് കഴിയുമ്പോഴത്തേനും കാണുന്ന ചില വ്യത്യാസങ്ങളാണോ നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? കടം കയറിയപ്പോൾ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഗൾഫിൽ പോകുന്ന പാപമൊന്നും അല്ല, പക്ഷെ ആ സാഹചര്യത്തിന്റെ പ്രഷറിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ഫെയ്ത്തിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. ഗൾഫിൽ പോകുന്നോ അമേരിക്കയിൽ പോകുന്നതോ അല്ലെങ്കിൽ ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് ബാംഗ്ലൂർ വരുന്നോ ഒന്നും തെറ്റൊന്നുമല്ല അതിൽ തന്നെ. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ ഫെയ്ത്ത് സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എലീമേലെക്കിന്റെ കുടുംബത്തെ ഭരിച്ചിരുന്ന സംഗതി എന്തോ ആയിരുന്നു? വിശ്വാസമാണോ അവരെ നടത്തിയത്? ഒരു ക്ഷാമം വന്നതിന്റെ പേരിൽ ഒരു ദേശം മാറി എന്നുള്ളത് കൊണ്ട്, ഒരു നല്ല അവസ്ഥയൊന്ന് അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ട് അത് മുഴുവൻ അവിശ്വാസമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ സ്ഥാപിക്കുന്നത്. ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് എലീമേലെക്കിന്റെ കുടുംബത്തെ വിശ്വാസമാണോ നടത്തിയത്? വിശ്വാസമാണ് അവരെ നടത്തിയത് എങ്കിൽ എങ്ങനെ ദൈവജനത്തിന്റെ ഒരു കുടുംബത്തിലെ രണ്ട് മക്കൾ വിജാതീയ സ്ത്രീകളെ കല്യാണം കഴിച്ച് സ്വസ്ഥമായി അവരവിടെ താമസിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റിപ്പോ കല്യാണത്തെ കുറിച്ചൊരു വാക്ക്. ഇപ്പൊ സങ്കീർത്തനങ്ങളൊക്കെ കുറെ കാണാതെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നാളെ എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരെടുക്കുന്ന ദൈവികമല്ലാത്ത എല്ലാ തീരുമാനങ്ങൾക്കും നമ്മുടെ കയ്യൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ കുഞ്ഞുങ്ങൾക്ക് വാസ്തവത്തിൽ എന്താ പറ്റിക്കാണാൻ സാധ്യത? ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഏലി മെലേക്കിന്റെ കുടുംബം വിശ്വാസത്താൽ നയിക്കപ്പെട്ട ഒരു കുടുംബം അല്ലായിരുന്നു. ദേ വർ ജസ്റ്റ് എ പ്രോബ്ലം ഫോക്കസ്ഡ് ഫാമിലി. പ്രശ്നങ്ങളിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു കുടുംബം. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയെങ്കിലും അതിജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം. അതിനേക്കാൾ ആഴമായ വിശ്വാസത്തിന്റെ ഒരു വേരോട്ടം ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ പുസ്തകം മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏലിമലേക്ക് പ്രാർത്ഥിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുമായിരുന്നിരിക്കാം. പുള്ളിയുടെ ബൈബിൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദൈവവചനമോ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്സോ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനായിരുന്നോ ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്റെ ചിന്ത. കാരണം അദ്ദേഹം ബെത്ലഹേമിൽ ജനിച്ചു വളർന്ന ഒരു എഫ്രാത്യനായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്നോ ദൈവത്തിന് എന്റെ ജീവിതത്തെ നടത്താൻ കഴിയുമെന്നോ എന്നുള്ള ഫെയ്ത്ത് ഭരിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ചുരുങ്ങിയത് പുള്ളിയുടെ ഭാര്യയുടെ വാക്കുകളെങ്കിലും പഠിക്കുമ്പോൾ എനിക്ക് അവൾ ദൈവത്തെ കുറിച്ച് അവളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് വളരെ വ്യസനമുണ്ട്. കാരണം ദൈവത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയ സഹോദരങ്ങളെ. ഇവിടെ നിങ്ങൾക്ക് സ്തുതിക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. ഐ പ്രൈസ് ഗോഡ്. യു ഹാവ് എക്സോൾട്ടഡ് ഹിം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് സെയിന്റ്സ്. ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ദാറ്റ്സ് നോട്ട് ഓൾ. അത് പോരാ. ഇവിടെ വെച്ചല്ല ദൈവസ്തുതി അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എന്ന് ചിന്തിക്കുന്ന അത് ഡിഫൈൻ ചെയ്യപ്പെടുന്നു. അതെവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്ന അറിയാമോ? വെൻ യു ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ്. നിങ്ങൾ പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള എന്ത് ചിന്തകളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്? എന്താ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നത് ആ സമയത്ത്? നിങ്ങൾ പ്രതീക്ഷിച്ച വിടുതലുകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡെലിവറൻസസ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാതെ വരുമ്പോൾ, പ്രശ്നപരിഹാരങ്ങൾ നിങ്ങൾ കാണാതെ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇവിടെ സ്തുതിക്കുന്നത് പോലെ തന്നെ രഹസ്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിന്റെ നന്മകളെ കണ്ടുകൊണ്ടൊരു സ്തുതി ഉണ്ടാകുമോ? Will we acknowledge God's goodness in the midst of our problems? What would we speak of God? That is very, very important. നിങ്ങൾ ദൈവത്തെ കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയ സഹോദരങ്ങളെ. നവോമി എന്തൊക്കെയാ പറഞ്ഞു? നവോമി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. നവോമി 13-ാം വാക്യത്തില് ദൈവത്തെ കുറിച്ച് പറഞ്ഞ, എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ദൈവം എനിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ള ചിന്ത. പ്രശ്നങ്ങൾ വന്നാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയാ. എന്താണെന്നറിയാമോ? മൈ ഗോഡ്, യു ആർ ടെറിഫൈങ് മീ, യു ആർ എഗെയിൻസ്റ്റ് മീ എന്നാണ്. അപ്പൊ അതിന്റെ മറ്റേ വശമുണ്ട്. എന്താണെന്നറിയാം അതിന്റെ മറ്റേ വശം? നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ സീലായിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഡേഞ്ചർ? മനസ്സിലായോ? എനിക്ക് പ്രശ്നം വരുമ്പോൾ ദൈവം എനിക്കെതിരാണ്, അവന്റെ മുഖം എനിക്ക് വിരോധമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ടെറിഫൈഡ് ആകുന്നു. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ അനുഗ്രഹങ്ങളാൽ സന്തോഷങ്ങളാൽ നിറയപ്പെട്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന വേറൊരു മിഥ്യാബോധമുണ്ട്. എന്താണെന്നറിയാം ആ മിഥ്യാ ചിന്ത? അത് ഗോഡ് ഹാസ് ഹിസ് അപ്രൂവൽ ഓൺ മീ എന്നുള്ളതാണ്. ബോത്ത് ആർ നോട്ട് റൈറ്റ്. രണ്ടും ശരിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നിറഞ്ഞ് സന്തോഷത്താൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ അപ്രൂവൽ നിങ്ങളുടെ മേലുണ്ട് എന്നൊരിക്കലും ചിന്തിക്കല്ലേ പ്രിയ സഹോദരങ്ങളെ. അത് വലിയൊരു തെറ്റാണ്. കാരണം ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുടെയൊക്കെ മേലാ ദൈവത്തിന്റെ കയ്യൊപ്പ് വാസ്തവത്തിൽ ഉള്ളത്? ഒരു മൂന്നാല് പേരെ പേര് പറയാം. ഇന്ത്യയിലൊരു മൂന്നാല് പേരുടെ ജീവിതങ്ങളിലുമുള്ള ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ജീവിതങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാം. എല്ലാം സുഖമായിരിക്കുന്നു, 27 നില വീട്, മേളി വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങും, അവിടുന്ന് പൊങ്ങി ഓഫീസിൽ ചെന്നിറങ്ങാം. എന്താ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കയ്യൊപ്പില്ലേ? ഇല്ല. ആളാരെന്ന് മനസ്സിലായോ? ആ അപ്പൊ അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടോ? നമ്മൾ വേണേ പറയും, നമ്മൾ പുള്ളിയുടെ മേൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ഉണ്ടാക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ അപ്രൂവൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളുടെ നാം സന്തോഷമായിട്ടിരിക്കുമ്പോൾ ദൈവം എന്നെ അപ്രൂവ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ കർത്താവിന്റെ മേലുണ്ടായിരുന്ന അപ്രൂവൽ എന്താ പിതാവിന്റെ? വാട്ട് വാസ് ദി അപ്രൂവൽ ഹി ഹാഡ്? വാസ്തവത്തിൽ ആ ക്രൂശിന്റെ കീഴിൽ നിന്നവരല്ലേ വാസ്തവത്തിൽ ദൈവ പരിജ്ഞാനം കൊണ്ട് പിടിക്കപ്പെട്ടവർ? അവരെന്താ പറഞ്ഞേ? നീ ദൈവപുത്രനാണ് എങ്കിൽ, ദൈവത്തിന്റെ അപ്രൂവൽ നിന്റെ മേൽ ഉണ്ട് എങ്കിൽ, നൗ ഡെലിവർ യുവർ സെൽഫ് ആൻഡ് കം ഡൗൺ. നമ്മൾ അവിടെ ഉണ്ടായിരുന്നാലും നമ്മൾ അത് തന്നെ പറഞ്ഞേ. ക്രൂശിന്റെ ദർശനം നമുക്കുണ്ടായില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പിന്നെ ഈ ലോകത്തിലുള്ള ദൈവത്തിന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് നമ്മുടെ സുഖങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മ സന്തോഷം ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ കാണാൻ പോകുന്നത്. അതൊരു ഗോഡ് സെന്റേർഡ് ലൈഫ് അല്ല, അതൊരു കംഫർട്ട് സെന്റേർഡ് ലൈഫ് ഓർ എ പ്രോബ്ലം സെന്റേർഡ് ലൈഫ്. രണ്ട് ആസ്പെക്ട് ഉള്ള, രണ്ട് വശമുള്ള ഒരു നാണയം പോലെ ആയിരുന്നു. രണ്ടും ഒന്ന്, കംഫർട്ട് സെന്റേർഡ് ലൈഫ്, പ്രോബ്ലം സെന്റേർഡ് ലൈഫ്, പ്രോബ്ലം ഫോക്കസ്ഡ് ലൈഫ്, രണ്ടും ഒന്ന് തന്നെയാ വാസ്തവം. ദൈവത്തെക്കുറിച്ച് നോവോമി ദൈവത്തെ കുറിച്ച് പറയുന്ന കേട്ടാൽ ഇനി ഭൂമിയിൽ ഒരാളും ഈ നല്ല ദൈവത്തെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? നമ്മൾ ദൈവത്തെ കുറിച്ച് എന്താ പറയുന്നത്? What do you speak of? അപ്പൊ നിങ്ങൾ പറയും, യു എന്റെ ഓഫീസിലൊക്കെ ഞാൻ ദൈവത്തെ കുറിച്ച് ഭയങ്കര സുന്ദരനാണെന്നും 10,000-ൽ പരമ സുന്ദരനാണെന്നും ഞാൻ അങ്ങനെ ദൈവത്തെ വിവരിക്കുന്ന ബ്രദറെ, ബ്രദറിന് എന്തോ അറിയാം. ബ്രദർ പറഞ്ഞ ബ്രദർക്ക് പോലും അത്ര ഡെപ്ത് കാണത്തില്ല. ഞാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവത്തെ കുറിച്ച് എല്ലാവരോടും പറയുന്നത്? നോ, ദാറ്റ്സ് നോട്ട് ഓൾ. ദൈവത്തിന്റെ ഗുഡ്നെസ് കണ്ട് അവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിത്തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആസാഫ് നല്ല പാട്ടെഴുത്തുകാരനായിരുന്നു, ഇഷ്ടം പോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാസ്റ്റുകാരുടെ കൂട്ടൊന്നും അല്ല, അത്രയും പുള്ളി പോപ്പുലർ അല്ലായിരുന്നു, പക്ഷെ പുള്ളി നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കോയർ ലീഡർ ആയിരുന്നു, പക്ഷെ ഒരു ദിവസം കക്ഷി ഭയങ്കരമായ ഒരു പ്രശ്നത്തിൽപ്പെട്ടു. എന്നറിയാമോ പുള്ളി പറഞ്ഞതാണ്? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി എന്നാ പറയാം. എന്നിട്ട് മുന്നോട്ട് പുള്ളി 73-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ, എന്റെ കാലുകൾ ഏകദേശം വഴുതിപ്പോയി, എന്റെ കൈകൾ ഞാൻ കഴുകിയത് നിർമ്മലതയിൽ കഴുകിയത് വ്യർത്ഥമാണെന്ന് എനിക്ക് തോന്നി. സാൽവേഷൻ എക്സ്പീരിയൻസ് പോലും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നാത്തൊരു സമയം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പ്രശ്നങ്ങൾ നടുക്കും, എന്തോന്ന് രക്ഷ, ഇവിടെയോ ജീവിതം ഈ ഗതിയാ, പിന്നെ രക്ഷ? അത് അവിടെ ചെന്നിട്ടല്ലേ ഇവിടുത്തെ കാര്യം. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പ്രശ്നമാ പ്രിയ സ്വർഗങ്ങൾ. ഇത് ഇവിടെ ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ആ ഗുഡ്നെസ് ഒരു വെളിപ്പാടായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴും ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ കണ്ട് അവനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആസാഫ് ചെയ്ത പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നറിയാം, ആസാഫ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആസാഫ് ഒരു നല്ല തീരുമാനമെടുത്തു. അവൻ യഹോവയുടെ ആലയത്തിൽ ചെന്നിരുന്ന് കാര്യങ്ങളൊന്ന് ചിന്തിക്കാവാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് അവൻ തന്നെ തന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ ഉത്തരം കിട്ടി, ഞാൻ ഗ്രഹിച്ചതുപോലെ അല്ല പല കാര്യങ്ങളുടെയും കിടപ്പ്. ഒന്ന്, ഞാൻ ബ്ലെസ്ഡ് ആണ് എന്ന് വിചാരിച്ച പലരും വഴുവഴുപ്പിനെ നിൽക്കുന്നു ഓൺ സ്ലിപ്പറി ഗ്രൗണ്ട്സ്. മാത്രമല്ല, എന്നെ ദൈവം കൈവിട്ടല്ലോ എന്ന് ചിന്തിച്ച സമയത്തും അവൻ എന്റെ വലം കൈ പിടിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ഇല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ്. പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, oh my God is against me, he is terrifying me. അനുഗ്രഹങ്ങൾ വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഐ ആം അപ്രൂവ്ഡ്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഉപകാര സ്മരണ. സഭയിൽ ചെന്നിട്ട് നമ്മൾ പ്രൈസ് ഗോഡ്, ഐ താങ്ക് യു ജീസസ് അത് പറയുന്നല്ലോ കേട്ടോ. നിങ്ങൾ അങ്ങനെ അങ്ങനെ ജഡ്ജ് ചെയ്യല്ല, ഞാൻ പറഞ്ഞ ഇതാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പത്രത്തിൽ പേജുകൾ ഇങ്ങനെ കാണും അല്ലെ. വിശുദ്ധ തദ്ദേവൂസിന്, യൂത തദ്ദേവൂസിന്, അങ്ങ് പുള്ളിക്ക് പുള്ളിക്ക് വേരുകൾ പോലും നമ്മൾ കേട്ടിട്ടില്ല ശരിക്കും. ചെയ്തവർക്ക് അറിയത്തൊന്നുമില്ല, അവരിങ്ങനെ ചിന്തിച്ചേ ഉള്ളൂ. പത്രത്തിലൊന്ന് കൊടുക്കാം. അപ്പൊ ആരുടെ പേരിലെ കൊടുക്കണ്ടേ? സാധാരണ എല്ലാവരും കൊടുക്കുന്ന ഒരു പേരുണ്ട് ഇവിടെ. ഈ സാധനം റെഡിയാ സാറ്, പക്ഷേ 300 വന്നാൽ നമ്മൾ അപ്പൊ പ്രിന്റ് ചെയ്ത് സാധനം വിടും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. മത്തായിച്ചൻ ആൻഡ് ഫാമിലി. മത്തായി ഇപ്പൊ ഹാപ്പിയാ. ആ മത്തായി എന്ന് പറഞ്ഞ പേരിന് സാധനം നമ്മുടെ പേരെന്ന് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ സ്തുതിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? നൗ ഐ ആം ഹാപ്പി ബിക്കോസ് ഗോഡ്സ് അപ്രൂവൽ ഈസ് അപ്പോൺ മീ. പക്ഷെ ആസാഫ് കണ്ടു, വെരി ഓഫൺ ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഞാൻ കണ്ട അസൂയപ്പെട്ട പല വ്യക്തികളും നിൽക്കുന്നത് സ്ലിപ്പറി ഗ്രൗണ്ടിലാണ്. ദേ ആർ ബിൽഡിംഗ് ദർ എംപയർ, ദേ ആർ ബിൽഡിംഗ് ദർ കിങ്ഡം, ദേ ആർ ബിൽഡിംഗ് ദർ ബിസിനസ്, ദേ ആർ കൺസ്ട്രക്ടിംഗ് ന്യൂ ഹൗസസ്. ദേ ആർ ബൈ ഓൾ മീൻസ് സക്സസ്ഫുൾ ബട്ട് നോട്ട് ഫെയ്ത്ത്ഫുൾ. സ്റ്റിൽ ദേ ആർ ഹാപ്പി ബട്ട് ദേ ആർ ഓൺ ഡേഞ്ചറസ് ഗ്രൗണ്ട്സ്. അവർ വഴുവഴുപ്പിന്മേൽ നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ്. എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്റെ ദൈവം എന്റെ വലം കൈ പിടിച്ചിരുന്നു എന്നുള്ള വെളിപ്പാട്. ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കാണോ? എന്തോന്നും ചർച്ചിൽ വരാൻ പഴയ ഉത്സാഹം തോന്നുന്നില്ല. പാട്ടുപാടുമ്പോൾ ഒരു ഉത്സാഹം തോന്നുന്നില്ല. എവിടേക്കോ ഒരു തണുപ്പ് കയറി കൂടിയിട്ടുണ്ടോ? വിഷമം കാരണം കൊണ്ട് വേറെ ദിവസം തൊടാൻ കഴിയാത്തൊരവസ്ഥ. പിശാചിന്റെ വലിയ തന്ത്രമാണ് കേട്ടോ. പുസ്തകം തൊഴിക്കത്തില്ല നമ്മളെ കൊണ്ട്. കാരണം എന്നറിയാമോ? ഞാൻ ഡൗൺ ആയിരുന്നു. ഏത് ഭാഗം എന്ന് വായിച്ചത്? ഓ, ഇന്നൊന്നും വായിച്ചില്ല. ആന്നെ സിസ്റ്റർ, ഓ ഞാനങ്ങ് ഡൗൺ ആയിരുന്നു. അപ്പൊ ഡൗൺ ആകുമ്പോൾ താഴെ വയ്ക്കാനും സന്തോഷം തോന്നുമ്പോൾ എടുത്തു വായിക്കാനും ഉള്ളൊരു പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഏകദേശം ഇതുപോലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. നോവമി പറയാണ്, കുഞ്ഞുങ്ങൾ ഐ ആം ഇൻ എ ഹോപ്പ്ലെസ് കണ്ടീഷൻ, ഗോഡ് ഹാസ് ലെഫ്റ്റ് മീ അലോൺ. കുറച്ചു കഴിഞ്ഞ് നാട്ടുകാരുടെ അടുക്കൽ വന്നപ്പോൾ അവൾ പറഞ്ഞ ദൈവത്തെ കുറിച്ച് അവൾ അവരോട് പറഞ്ഞ 20-ാം വാക്യം, നോവമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിക്കുവിൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഭയങ്കര കൈപ്പായിട്ട എന്നോട് ദൈവം പ്രവർത്തിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വശത്ത് എന്നോട് ചെയ്ത കാര്യങ്ങളിൽ എനിക്കൊരു ന്യായം കാണാൻ കഴിയുന്നില്ല. വലിയൊരു ക്രൈസിസ് ആണ് പ്രിയ സഹോദരങ്ങളെ. ദൈവത്തിന്റെ ഗുഡ്നെസ് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു. അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 3 മരണമൊന്നും വേണ്ട. വണ്ടിയുടെ 3 ഇൻസ്റ്റാൾമെന്റ് തുടങ്ങിയാവും. നമ്മൾ നോവമിയുടെ അപ്പുറത്ത് പറയും. നമ്മൾ നോവമിയുടെ വിശ്വാസം ജഡ്ജ് ചെയ്യല്ല. പക്ഷെ ഈ സ്റ്റഡി നമ്മളെ സഹായിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ച് നോവമിക്ക് അവനൊരു നല്ല ദൈവമാണ് എന്ന് പറയാൻ കഴിയാതെ വണ്ണം വിശ്വാസരാഹിത്യം അവളുടെ ഹൃദയത്തിൽ വാഴുക. ഫെയ്ത്ത് ഈസ് ഗോൺ. അപ്പൊ അവിടെ ഫെയ്ത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് വേറെ ചോദ്യം. എനിക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഈ കുടുംബത്തിന്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. വാസ്തവത്തിൽ ആ ഫൗണ്ടേഷൻ അവർക്കില്ലാതിരുന്നത് കൊണ്ടാണ് അവരുടെ രണ്ടു മക്കൾ അവർ ജാതീയ സ്ത്രീകളെ പോയി കല്യാണം കഴിച്ചത്. അതും ആരെ കഴിച്ചതെന്ന് അറിയാമോ? ആരെ കല്യാണം കഴിച്ചത്? മോവാബ്യ സ്ത്രീകളെ. ഈ പെണ്ണുങ്ങൾ മുമ്പ് പറ്റിച്ചിട്ടുള്ള പണി എന്താണെന്നോ വല്ല ഐഡിയ ഉണ്ടോ? മോവാബ്യ സ്ത്രീകൾ പറ്റിച്ച പണി എന്താണെന്നോ വല്ല ഓർമ്മയുണ്ടോ? സംഖ്യാപുസ്തകത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 22, 23, 24 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ കാലത്തെ ഏറ്റവും വലിയ സംഹാരം നടന്ന സമയമാണത്. 24,000 പീപ്പിൾ ഫെൽ. 24,000 ആളുകൾ ഒരു ദിവസമല്ല, ഒരു ദിവസം 23,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 24,000 ആളുകൾ പട്ടുപോയ ഒരു ബാധ അടിച്ചു. കാരണം ആരായിരുന്നു അറിയാമോ? അറ്റ്ലീസ്റ്റ് ഇൻസ്ട്രുമെന്റൽ ആയതാരാണെന്ന് അറിയാമോ? കാരണം ആരാണെന്നുള്ളത് വിട്. കാരണം ബാലാക്കും ബിലിയാമും ഒക്കെ ആയിരുന്നു, പക്ഷെ അതിൽ ഇൻസ്ട്രുമെന്റൽ ആയതാരാണെന്ന് അറിയാമോ? ഇവരുടെ വീഴ്ചയ്ക്ക് മോവാബിയ പെങ്കൊച്ചുങ്ങളാണ്, മോവാബിയ സ്ത്രീകൾ ഇസ്രായേൽ 24,000 പേരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു. ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരെ അവര്, ഇതൊന്നും നടന്നിട്ട് അധികം വർഷങ്ങളൊന്നും ആയില്ല. മോവാബിനെ കുറിച്ച് ദാവീദ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? 60-ാം സങ്കീർത്തനത്തില് മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടകയാണെന്നാ പറഞ്ഞത്. മോവാബിന് കൊടുത്ത സ്റ്റാൻഡേർഡാണ്. ഏതൊരു ഇസ്രായേൽ പൗരന്റെ ഹൃദയത്തിലും മോവാബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് കിടപ്പുണ്ട്. എന്താണെന്ന് അറിയാം മോവാബിന്റെ സ്റ്റാൻഡേർഡ്? കഴുകി തുപ്പാനുള്ള സ്ഥലം. അത്ര ലോലി സ്റ്റാറ്റസിൽ ഇസ്രായേൽ ജനം കാണുന്ന ഒരു സമൂഹത്തിൽ ചെന്ന് സ്വസ്ഥമായ ആ കുടുംബം താമസിച്ചു എന്ന് മാത്രമല്ല, രണ്ടാൺമക്കളെ സുന്ദരമായിട്ട് കല്യാണം നടത്തി എന്നുള്ളതാണ് ഇനിയിപ്പോ അവരുടെ വിശ്വാസത്തിന്റെ ലെവൽ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ പിള്ളേര് അവിശ്വാസത്തിൽ കല്യാണം കഴിച്ചാൽ? ഞാൻ അതിനൊന്നും ജഡ്ജ് ചെയ്യല്ല കേട്ടോ, ഞാൻ അതിനൊന്നും ജഡ്ജ് ചെയ്യല്ല. പക്ഷെ ഈ കുടുംബം ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ സ്നേഹിച്ച കണ്ട ഒരു കുടുംബം അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ആ മാതാവിന്റെ വാക്കുകളിൽ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രിയ സഹോദരിമാരെ, ദൈവത്തെ കുറിച്ച് വീട്ടിൽ എന്തോ നിങ്ങൾ സംസാരിക്കുന്നു. നോവം എന്തെങ്കിലും വീട്ടിൽ ദൈവത്തെ കുറിച്ച് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിനർത്ഥം ഏലിമലേക്ക് ഭയങ്കര ഭക്തനായിരുന്നല്ല. ഫെയിൽഡ് പാരന്റ്സ്, ദേ ഫെയിൽഡ്. എന്തിനാ ഫെയിൽ ചെയ്തെന്ന് അറിയാമോ? ദൈവത്തെ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൽ അവർ ഫെയിലായി. വിശ്വാസത്തിൽ നമ്മുടെ മക്കൾ നിലനിന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശ്വാസമില്ലാത്തവരാണ് എന്ന് ഞാൻ തീരെഴുതുന്നുമല്ല, ഞാൻ അതിന് അടിവരയിടുന്നുമല്ല. ഞാനിവിടെ ഞാൻ ഏലിമലേക്കിന്റെയും നവോമിയുടെയും ജീവിതത്തെ സ്റ്റഡി ചെയ്യുമ്പോൾ അവരുടെ ഷാലോ ഫെയ്ത്ത് ഹാഡ് ബീൻ ദേർ. അവിടെ അതുണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത് എത്ര ഷാലോ ആയിരുന്നു ദൈവത്തെ കുറിച്ചുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളിൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് വിവാഹപ്രായമായപ്പോൾ അവരുടെ വിവാഹവും അടിപൊളിയായിട്ട് നടക്കുക. മോവാബ് ദേശത്ത് 10 വർഷം അവരങ്ങനെ ജീവിച്ചു. 10 years വിശ്വാസരാഹിത്യം നമ്മളെ വാഴും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാരണം. 15 വർഷം മുമ്പ് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Does faith have its root in you? ഉണ്ടോ? ഫെയ്ത്ത് ആണ് നമ്മൾ വാഴുന്നത്. നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്ര പെട്ടെന്ന് ബ്രദർ ഏലിമലേക്കിനെയും നവോമിയും താറടിച്ച് ഒരു പരുവമാക്കി. വെയിറ്റ്, മുന്നോട്ട് നമുക്ക് വായിക്കാം. രണ്ട് വിധവമാരായ പെൺകുട്ടികൾ അവരവളോട് വന്ന് പറയുകയാണ് ഒൻപതാം വാക്യത്തിൽ, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി ഇംപോസിബിലിറ്റീസിന്റെ ഒരു ലിസ്റ്റാണ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇംപോസിബിലിറ്റീസിന്റെ ഒരു ലിസ്റ്റ്. അവസാനം ഒരുത്തിയെ കൺവിൻസ് ചെയ്തു, ഒരുത്തിയെ കൺവിൻസ് ചെയ്തു. ഓർപ്പേ എന്തോ പറഞ്ഞ കൺവിൻസ് ചെയ്തത്, നീ നിന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അവൾ എവിടേക്കാ പോകുന്നത് എന്ന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു നവോമിക്ക്. പതിനഞ്ചാം വാക്യം എന്താ അത്? അപ്പോൾ അവൾ, നിന്റെ സഹോദരി നിന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളാൻ. രക്ഷിക്കപ്പെട്ട ഒരാൾക്കും വേറൊരു വ്യക്തിയുടെ രക്ഷയെ കുറിച്ചൊരു കൺസേൺ ഇല്ലാതിരിക്കത്തില്ല. ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് എന്റെ അടുക്കൽ വരുന്ന ആരുമായിരുന്നു കൊള്ളട്ടെ, അവർ ദൈവത്തെ അറിയണം എന്നുള്ളതല്ലാതെ അതിനോടൊരു പാസീവ് ഫീലിംഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് നിങ്ങളുടെ ബോസ് ആണെങ്കിലും, നിങ്ങളുടെ സബോർഡിനേറ്റ് ആണെങ്കിലും, നിങ്ങളുടെ നെയ്ബർ ആണെങ്കിലും, നിങ്ങളുടെ മക്കളാണെങ്കിലും, മരുമക്കളാണെങ്കിലും കൊള്ളാം. നിങ്ങൾക്ക് അവരുടെ ആത്മീയതയെ കുറിച്ചൊരു കൺസേൺ ഉണ്ടാകും. എത്ര സിമ്പിളായിട്ടാണ് നവോമി ഈ കുഞ്ഞുങ്ങളെ യാത്രയാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഓർപ്പയോട്, കുഞ്ഞെ എനിക്കൊന്നും തരാൻ വകയില്ലാത്തത് കൊണ്ടാകട്ടോ ഞാൻ നിന്നെ മടക്കി അയക്കും, പക്ഷെ തിരിച്ചുപോയാൽ ഞങ്ങളുടെ ദൈവത്തെ നീ മറക്കരുത് എന്നൊന്നും പറഞ്ഞല്ല അയക്കുന്നു. ദൈവം അത്രയ്ക്കേ ഉള്ളായിരുന്നു അവൾക്ക്. എന്റെ രൂപത്തിനോട് പറയും, നീ മുഖം എങ്ങോട്ട്? നിന്റെ ജനത്തിന്റെ അടുക്കിലേക്കും. യു ഓൾസോ ഹാവ് ഗോഡ്സ്, വി ടു ഹാവ് എ ഗോഡ്, യു ഓൾസോ ഹാവ് ഗോഡ്സ്, മാനേജ് മാനേജ്. പോയി എങ്ങനെ ലൈഫ് മാനേജ് ചെയ്യും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അപ്പനും അമ്മയും അവരുടെ മക്കൾക്ക് അവരുടെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഡു യു ഫീൽ സോ? മരുമക്കളോട് ദൈവത്തെയും അവരുടെ ദൈവങ്ങളെയും കുറിച്ച് ഇത്ര സില്ലിയായിട്ട് സംസാരിക്കുന്ന നവോമിയെ അവളുടെ ദൈവം കൺട്രോൾ ചെയ്തിരുന്നെന്നും അവളുടെ ദൈവത്തിന്റെ ഗുഡ്നെസ് അവളെ ഭരിച്ചിരുന്നു എന്നും വിശ്വസിക്കാൻ എനിക്ക് തരവില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബിലീവിംഗ് ഇറ്റ്. എനിക്ക് പറ്റുന്നില്ല അങ്ങനെ വിശ്വസിക്കാൻ. വേർഡ്സ് ആർ ഇമ്പോർട്ടന്റ് വെൻ ഇറ്റ് കംസ് ടു ഗോഡ്. ദൈവത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിയ സഹോദരങ്ങളെ, ചില്ലറ കളിയല്ല ഇത്. വെറുതെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ബന്ധുക്കളെ മുമ്പിൽ പോയിട്ട് എന്നാ ശരിയാകട്ടെ ഞാൻ അങ്ങ് ആയേക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഫെർവർ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും കുട്ടിക്കളിയാണ് കേട്ടോ. സാധിക്കത്തില്ല. If faith is ruling your heart, it will rule you in Bangalore and it will rule you in Kerala, it will rule you in your hometown, it will rule you wherever you go. നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും വിശ്വാസം നിങ്ങളെ ഭരിക്കും. വിശ്വാസം ഭരിക്കുന്നില്ല എങ്കിൽ അത് ബാംഗ്ലൂരും ഭരിക്കത്തില്ല, അത് നാട്ടിലും ഭരിക്കത്തില്ല. നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒതുക്കത്തിൽ ഇങ്ങനെ വലിഞ്ഞ് പാരന്റ്സിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മറ്റേ പള്ളി മുറ്റം വഴി ഇങ്ങനെ കറങ്ങി പോരുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കാണിക്കാനാണ് ബ്രദറെ എന്നാണെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഫെയ്ത്ത് ഉണ്ടല്ലോ, അത് പൊള്ളയാണ്. ഇറ്റ് ഈസ് ഹോളോ. ഇറ്റ് ഈസ് ഹോളോ. നമുക്ക് തോന്നുന്നതായത് ഓഫീസിൽ ചെല്ലുമ്പോൾ ദൈവത്തെ ഞാൻ മറന്നു പോകുന്നു ബ്രദറെ, പക്ഷെ ചർച്ചിൽ അങ്ങനെയല്ല. ഐ ആം സോ ഫുൾ ഓഫ് ഫെർവന്റ് ഫെയ്ത്ത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ബിലീവ് മീ, യുവർ ഫെയ്ത്ത് ഈസ് ഹോളോ. but you believe you have faith.
പ്രശ്നങ്ങൾ നടക്കു നിൽക്കുമ്പോൾ ദൈവം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല എങ്കിൽ, പ്രിയ സൗരങ്ങളെ, പ്രശ്നങ്ങൾ വെളിയിൽ നിന്നിട്ട് ഒരു ദിവസം ഒന്ന് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള സ്വപ്നത്തിൽ നിങ്ങൾ നിൽക്കുന്നുവോ?
It's not faith, it is hollow.
പൊള്ളയായ വിശ്വാസമാ പ്രിയ സൗരങ്ങളെ, പൊള്ളയാണോ?
നോമിക്ക്, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം ഇപ്പോൾ തന്നെ മരുമക്കളെ പറഞ്ഞു വിടുമ്പോഴും എത്ര സിമ്പിളാണ് അവൾ. ആരെയും പിണക്കാതിരിക്കാനായിട്ട് ആ സീറ്റൊക്കെ മേടിച്ചുകൊടുക്ക് പോര്. ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് സുഖിച്ചില്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ പിണക്കിയിട്ട് കുഞ്ഞ നീ എങ്ങനാണ് അവിടെ നിൽക്കുന്നത്? നിൽക്കാൻ പറ്റത്തില്ല നിനക്ക്. നീ അവിടെ പോയിട്ട് ഫെയ്ത്തിനെ കുറിച്ചും ദൈവത്തെ കുറിച്ചും ഒന്നും പറയാനൊന്നും പോണ്ട. ഫെയ്ത്ത് നമുക്ക് പള്ളി പോരെ. കാര്യം സാധിക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് ഫെയ്ത്ത്? എന്തിനാ ഈ ഫെയ്ത്ത്? ഫെയ്ത്ത് എപ്പോഴാണ് നമുക്ക് വേണ്ടിയത്? ഫെയ്ത്ത് നമുക്ക് വേണ്ടിയ സൺഡേ മോർണിംഗില് ദൈവത്തെ ഒന്ന് പാടാനും സ്തുതിക്കാനും അല്ലേ? ഫോർ വാട്ട് എൽസ് ഡു വി നീഡ് ഫെയ്ത്ത്? കൈക്കൂലി കൊടുക്കേണ്ട സമയത്ത് കൈക്കൂലി കൊടുക്കാതെ മോനെ നീ ഫെയ്ത്തിന്റെ കളിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നടക്കുവോ കുഞ്ഞ്? വലിയ പ്രശ്നമാവും ബാംഗ്ലൂര്. ഇത് ബാംഗ്ലൂര് മാത്രമല്ല, എവിടെയും പ്രശ്നമാവുന്ന കേസാണ്. നമ്മൾ സാധനം എടുത്തു പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഏമാന്റെ അടുത്ത്. സോറി, പേഴ്സ് തുറന്നു പിടിച്ചിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴേ അവര് പറഞ്ഞു, ഏ 800 കടപ്പാ സാർ, ഞാൻ പടവാ സാർ, ഏയ് കൊടറേ എല്ലാം തോക്കും. BBMP ഓഫീസിൽ ഫെയ്ത്ത് സംസാരിച്ചപ്പോഴത്തേനും, മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേനും BBMP ഓഫീസർ എന്നോട് ചോദിച്ചു, ഏയ് നീ ഹീറോ കളിക്കുക? സാർ ഹീറോ കളിക്കുന്നല്ല, പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നേനെ. പ്രൊവിഷൻ ഇല്ല, ഞാനിത് പ്രസംഗിക്കുന്ന ആളായി പോയി. പ്ലീസ് മനസ്സിലാക്ക്. ഞാൻ ഓർത്ത് അദ്ദേഹം എനിക്ക് പണി തരുമെന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം വെറുതെ ഇരിക്കുന്നവനല്ല പ്രിയ സൗരങ്ങളെ. അദ്ദേഹം റിബേറ്റ് ഇട്ടാ എനിക്ക് ബില്ല് തന്നു, ഒരു രൂപ കൊടുത്തിട്ടല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റിസീവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 700 റിബേറ്റ് കിടക്കണം. എവിടുന്ന് വന്നതാ ഇത്? അടുത്ത പ്രാവശ്യം കിട്ടുമ്പോ അത് കുറച്ച് കിട്ടിയാ മതി. പ്രിയ സൗരങ്ങളെ, let faith rule us. പോണ്ട എല്ലാ സ്ഥലങ്ങളിലും പോയി നിന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ചു വന്നിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല, നമുക്ക് ആ പാട്ടൊന്നും അങ്ങോട്ട് സുഖിക്കുന്നില്ല. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. കറങ്ങി ഞാൻ മോനെ അവിടെ പോയപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് നമ്മൾ പാടിയത് അവിടെ പോയി. നമുക്ക് ദൈവത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ലൈഫ് ഈസി ആക്കുക എന്നുള്ളതല്ല പ്രിയ സൗരങ്ങൾ നമ്മുടെ വിളി, അതല്ല നമ്മുടെ വിളി. നിങ്ങളോട് പിശാച് പറയുകയാണ്, ഇത് കൊടുത്തില്ല, നാടകത്തിലടാ, നാടകത്തിലടാ, നാടകത്തിലടാ. നീ നടന്നു നടന്ന് നിന്റെ ചെരുപ്പും തേഞ്ഞ്, നിന്റെ കാലും തേഞ്ഞ്, നീ ഒരു പരുവമാകും. ഞാനും വിനോദ സൗരനും കൂടെ ഒരു സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു മാസ്കാർഡ് മേടിക്കാൻ പോയി. അപ്പൊ ഞാനൊരു 15 ദിവസം അടുപ്പിച്ച് നടന്നു കഴിഞ്ഞപ്പോ വിനോദ സൗരൻ എന്നോട് പറഞ്ഞു, സൗരൻ ഞാനും വരുന്നുണ്ട് സൗരന്റെ കൂടെ, അവരോടും സംസാരിക്കാം. ഞങ്ങൾ രണ്ട് ഓർക്കുന്നുണ്ടോ വിനോസോര, 10-15 വർഷം മുമ്പ്. വേണ്ടെന്ന് വിചാരിച്ച് തള്ളിയതാ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പക്ഷെ വീട്ടുകാർ പറഞ്ഞു കണ്ടേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ മേടിക്കാനായിട്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സാധനം ഉണ്ടോ ഇവരന്വേഷിക്കുവോ? ഇല്ല. ചെന്നു ഞാൻ അവിടെ നിൽക്കും. 3-4 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി വലിയ ടൈം വേസ്റ്റ് അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന. ഞാൻ പോക്കറ്റ് ബൈബിളുമായിട്ട് പോയിട്ട് ക്ലർക്കിന്റെ സൈഡിൽ നിന്ന് ബൈബിൾ വായിച്ചു നോക്കിയ സൂമിനെ നിൽക്കൊളത്തിനു, സൂമിനെ നിൽക്കൊളത്തിനു, വെറുതെ നിന്നോളാം പ്ലീസ്. 10-15-20 ദിവസം കഴിഞ്ഞപ്പോ സാഹി കേട്ടിട്ട് ആ മനുഷ്യൻ ഫയൽ എടുത്തിട്ട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കല്ല, രജിസ്റ്റാർഡ് ടേബിളെ ഉണ്ടെന്ന് പറഞ്ഞു. സാഹി രജിസ്റ്റാർഡ് ടേബിൾ ഉണ്ട്, രജിസ്റ്റാർ സൈൻ ചെയ്യുമോ? രജിസ്റ്റാർ സൈൻ ചെയ്യുമോ? രജിസ്റ്റാർ സൈൻ ചെയ്യണമെങ്കിൽ പുള്ളിക്ക് എത്താനുള്ളത് എത്തണം. ഞാൻ നോക്കിയിട്ട് എന്റെ ഫയൽ മാത്രം സൈൻഡ് ആകുന്നില്ല, ബാക്കിയുള്ളതൊക്കെ എല്ലാം സൈൻഡായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ രജിസ്റ്ററിന്റെ അടുത്ത് ഇരുന്ന് രജിസ്റ്റർ എന്റെ മാസ്ക് കാർഡ് കോപ്പി അവിടെ പോകണ്ട പ്ലീസ്. കംറ്റുമോ? അപ്പൊ അടുത്ത ദിവസം വീണ്ടും ചെന്നു, അപ്പോഴും കംറ്റുമോ? ഇങ്ങനെ ഒരു 5-6 ദിവസം കടന്നുപോയി. പിന്നെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, വീണ്ടും കടന്നു ചെന്നു. പ്രിയരെ, അത് സൈൻഡ് ആയിരുന്നു. പക്ഷെ ബിശാ നമ്മളോട് പറയും, നടക്കുകയല്ല, നടക്കുകയല്ല. പക്ഷെ വാസ്തവത്തിൽ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിയാമോ? നമ്മുടെ ദൈവത്തെ പ്രസന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അത്. അവർ വീട്ടിൽ കയറി ചെന്ന് പറയാനൊക്കൂ. BBMP ഓഫീസറിന്റെ വീട്ടിൽ കയറി ചെന്ന്, സർ ഇച്ചിര നേരം സുവിശേഷം ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. അവനോടത് പറയാൻ പറ്റിയ സമയം ഓഫീസാണ്. അവിടെ അവൻ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് എന്തേലും കിട്ടും. പൗലോസിനെ വിളിച്ച് ഫേലിക്സ് സുവിശേഷം കേട്ടോണ്ടിരുന്ന ഓഫീസില്, എന്താ കാരണം അറിയാമോ? വെള്ളവും തടയുമായിരിക്കും. പൗലോസ് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ യൂസ് ചെയ്തു. അവസാനം ഫെലിക്സിന് മനസ്സിലായി ന്യായവിധി, മാനസാന്തരം. ഇവൻ അധികം കേൾക്കാതിരിക്കുന്ന നല്ലത്. പിശാച് നമ്മളോട് പറയും, നടക്കത്തില്ല, നടക്കുകയല്ല. ദൈവത്തെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അവനങ്ങ് ചുരുക്കും. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് പറയും, ഈ ദൈവം വിശ്വസ്തനാണെന്നോ, എല്ലാം നടത്തി തരുമെന്നോ, നിന്നെ കാത്തു പരിപാലിക്കുമെന്നോ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കിക്കൊള്ളുമെന്നോ? പ്രിയസഹോദരങ്ങളെ, ലെറ്റ് അസ് ടെസ്റ്റിഫൈ ഗോഡ്. നമ്മുടെ പരിശോധനകളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഗുഡ്നെസ് ഒന്ന് പറയാം അവരോട്. പറ്റുമെങ്കിൽ ആ ഓഫീസർമാർക്ക് ഒരു ട്രാക്ട് ഒന്ന് കൊണ്ടേ കൊടുക്കാം, ഒരു ബൈബിൾ ഒന്ന് കൊണ്ടേ കൊടുക്കാം. കാരണം അവരെ വീട്ടിൽ കയറി ചെല്ലാൻ നിങ്ങൾക്ക് സമയം, നിങ്ങൾക്ക് നിങ്ങളെ അവർ സമ്മതിക്കത്തില്ല. പടി വെച്ച് നിങ്ങളെ പുറത്താക്കും. പക്ഷെ ഓഫീസിൽ അവരൊരു വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്, എല്ലാം തടയും. അപ്പൊ ആ പ്രതീക്ഷകളിലേക്ക് നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? സുവിശേഷം കൊടുക്കണം. ദൈവം, മൈ ഗാഡ്. ആദ്യമൊക്കെ അവർ കയർക്കും. പ്രിയ സഹോദരങ്ങളെ, ഫെയ്ത്ത് ഇതിന്റെ അകത്ത് മാത്രം നിങ്ങൾ പ്രൊഫസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ, നിങ്ങളെ വാഴുന്ന ഒരു കാര്യമാണെങ്കിൽ, ഇറ്റ് ഈസ് ഹോളോ. നവോമിയുടെയും എലിമലേക്കിന്റെയും ജീവിതത്തിൽ അവരുടെ ഹോൾ ഓഫ് ഫെയ്ത്ത് അവരുടെ മക്കളുടെ അവരെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഈ ഒരു വാണിംഗ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കണം. ഈ ഒരു വാണിംഗ് ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വി ആർ ഫുൾ ഓഫ് ഫെയ്ത്ത്. പക്ഷെ നമ്മുടെ ഫെയ്ത്ത് ഹോളോ ആയിരിക്കും. എങ്ങനെയാ സഹോദരങ്ങളെ, ഫെയ്ത്ത് നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഡസ് ഫെയ്ത്ത് റൂൾ യു? ടെസ്റ്റ്, ടെസ്റ്റ് നമ്പർ 1. നിങ്ങൾ റാറ്റ് റേസിന്റെ ഭാഗമാണോ? റാറ്റ് റേസ് എന്ന് പറഞ്ഞ മനസ്സിലായില്ല. എലികളുടെ ഓട്ടമത്സരം എവിടെയാണ്? ഞാൻ ഒരു കോട്ട് ഇങ്ങനെ വായിച്ചു, ഇൻ ദ റാറ്റ് റേസ് ഈവൻ ഇഫ് യു വിൻ, after all you are still a rat, never a lion. ഇല്ലെ? എലികളുടെ ഓട്ടം ഉണ്ടല്ലോ, തീറ്റ കണ്ടാൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പിടിക്കും, ഞാൻ പിടിക്കും എന്ന് പറഞ്ഞുള്ള ഈ ഓട്ടത്തിന്റെ ഇടയിൽ നിങ്ങൾ ആ റാറ്റ് റേസിന്റെ ഭാഗമാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഈ റാറ്റ് റേസിൽ, ഈ എലിയോട്ട മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ പുലിയല്ല, നിങ്ങൾ എലി തന്നെയാണ്. ഓഫീസിൽ നമ്മുടെ ഫെയ്ത്ത് നമ്മൾ ഭരിക്കുമ്പോൾ നമ്മൾ ഈ റാറ്റ് റേസിന്റെ ഭാഗമാകത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സൈഡിലോട്ട് നിൽക്കും. ഇറ്റ് വിൽ നെവർ അഫക്ട് അസ്. നമ്മുടെ സബോർഡിനേറ്റ് നമ്മളെക്കാൾ പ്രൊമോഷൻ മേടിച്ച് മേളിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ആദ്യം അവൻ എടുത്തി നിന്ന് കൈയോട് കൺഗ്രാറ്റുലേഷൻസ് മാൻ, യു ഹാവ് ഡൺ ഇറ്റ്. അവൻ അതൊക്കെയാ പ്രതീക്ഷ കൊടുക്കണം. നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് കൈ കൊടുത്തിട്ട് അവരെ എൻകറേജ് ചെയ്യണം. മാൻ, ആഫ്റ്റർ ഓൾ യു ആർ റിവാർഡഡ് ഫോർ യുവർ ഹാർഡ് വർക്ക്. ഗേൾ, ഇത് നമ്മൾ പ്രൊമോഷൻ കിട്ടിയവനെ കാണുമ്പോഴത്തേനും നമ്മുടെ മുഖം പൊട്ടപ്പത്തിന് മാവ് കലക്കിയ പോലെ അങ്ങോട്ട് വീർത്ത്, പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കഷ്ടപ്പെടുക. കാരണം അവനെ ഫേസ് ചെയ്യാൻ നമുക്ക്. ഒരു ദിവസം എന്റെ കൂടെ ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ എന്റെ വീട്ടിൽ വന്നു പ്രൊമോഷൻ കിട്ടിയ സന്തോഷകരം അറിയിക്കാൻ. ആദ്യമായിട്ട് അവൻ വീട്ടിൽ വന്ന്, അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവൻ അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ജൂബി, എനിക്ക് ഞാൻ അടിച്ചടക്കോള്, ഞാൻ പറഞ്ഞു സഞ്ചൂരം, ഗുഡ് കൺഗ്രാറ്റുലേഷൻസ്. കാരണം എനിക്കൊരു വിഷമം തോന്നിയില്ല. ഇതെപ്പോ വിടണോന്ന് ഓർത്തിരിക്കുക ഞാന് ജോലി ചെയ്യുമ്പോ. അപ്പൊ അതിനിടയ്ക്ക് ഒന്നും തോന്നിയില്ല, പക്ഷെ അവനൊരു തൃപ്തിയൊക്കെ തോന്നിക്കുന്നതായിരിക്കും. അപ്പുറേ ഇപ്പറേ മുഖത്തോട് മുഖം നോക്കി ഒരേ റൂമിലിരിക്കുന്ന രണ്ടുപേര് ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ്. പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ സംഗതി എന്താ? അവൻ സദാസമയം കോളേജിന്റെ ക്യാമ്പസിൽ കിടന്ന് ഓട്ടോ വന്ന് എട്ടോട്ടമാ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ചെയർമാൻ റൂം, ചെയർമാൻ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക്. അങ്ങനെ ഈ ഓട്ടത്തിലാ ഞാൻ മിക്കവാറും സമയം അവിടെ ചുമ്മാ ഇരിപ്പ, ക്ലാസ് കഴിഞ്ഞാ സ്വസ്ഥമായിട്ടിരിക്കുക. നമുക്ക് ആരെയും ബോധിപ്പിക്കാനില്ലല്ലോ, ചെയ്യേണ്ട പണി ചെയ്താ പോരെ. ഇൻസിൻസിയർ ആകണമെന്നല്ല ഞാൻ ഈ പറഞ്ഞ ജോലി സ്ഥലത്ത്. ഫെയ്ത്ത് നമ്മൾ റൂൾ ചെയ്യുമ്പോൾ, പ്രിയ സ്വർഗങ്ങളെ, ഫെയ്ത്ത് നമ്മളോട് പറയും എന്നതിനാണ് ഓട്ടം. Where do you think this will take you? ട്രാജഡിയുടെ നടുവിൽ നവോമി വിശ്വാസമൊക്കെ മറന്നു, ഉണ്ടായിരുന്നു കാണാൻ സാധ്യതയില്ല. പ്രിയ സഹോദരങ്ങളെ, ഫെയ്ത്ത് കൈവിട്ടുപോയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സാധനമാണെന്നൊന്നും വിചാരിക്കില്ല. ഇതത്ര ചീപ്പ് സാധനമൊന്നും അല്ല കേട്ടോ. ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനസ്സിൽ നിങ്ങൾ കൊണ്ടടക്കുന്ന ഏതെങ്കിലും ബോധ്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, അറിവൊന്നുമല്ല. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ കിട്ടുന്ന അതൊന്നുമല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ ദൈവം ആരാണെന്നുള്ള നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയ വെളിപ്പാടാണ്, അത് അറിവൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ സ്നാനപ്പെട്ടിരിക്കാം, പക്ഷെ സ്നാനപ്പെടാത്ത വേറൊരു വ്യക്തിക്ക് നമ്മളെക്കാൾ കൂടുതൽ ആഴമേറിയ ഫെയ്ത്ത് ഉണ്ടാകാം. അയാൾ സ്നാനപ്പെടുന്ന അടുത്ത വർഷമായിരിക്കുന്നേ ഉള്ളൂ വ്യത്യാസം. വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ 2000 സ്നാനപ്പെട്ടു, 15 ഇപ്പുറത്തോട്ട് കടന്നിട്ടും നിങ്ങളുടെ കൂടെ തന്നെ വിശ്വാസത്തിൽ വന്ന വേറെ വ്യക്തി സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ അതിന്റെ അർത്ഥം ആ വ്യക്തിയേക്കാൾ കൂടുതൽ വിശ്വാസം നിങ്ങൾക്കുണ്ടെന്നല്ല, ആ വ്യക്തിയേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ 2016 ആ വ്യക്തി സ്നാനപ്പെടാൻ പോകുന്നുള്ളതായിരിക്കും. കാരണം ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പേ അദ്ദേഹം സ്നാനപ്പെട്ടാൽ. അതുകൊണ്ട് ഫെയ്ത്തിനെ നിങ്ങളുടെ തലക്കകത്ത് കിടക്കുന്ന അറിവായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. കരിസ്മാറ്റിക് അസംബ്ലിയിൽ വന്നിരുന്ന എല്ലാ ആഴ്ചയും വചനമാകുന്ന മൃഷ്ടാന ഭോജനം കഴിച്ച് തൃപ്തിപ്പെടുന്ന എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവരെക്കാളൊക്കെ ഫെയ്ത്തിൽ ഒത്തിരി വളർന്നവരാണെന്നൊന്നും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. അതിന്റെ ടെസ്റ്റൊക്കെ വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവം നമ്മളെ കാണിച്ചു തന്നു കാണും നമ്മുടെ ഫെയ്ത്ത് എത്ര ഹോളോ ആണെന്നുള്ളതൊക്കെ. Let's say, God, impart faith into my heart. അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ചു, വിശ്വാസം ഞങ്ങളിലേക്ക് പങ്കിടണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ മറുവശത്ത് യുവത്വത്തിലെ വിധവയായ ഒരു പെങ്കൊച്ച്, അവളുടെ ഹൃദയത്തിൽ ന്യായ പ്രമാണത്തിന്റെ പരിജ്ഞാനം ഒന്നും കിടപ്പില്ല. കാരണം അവൾ ബൈബിൾ ഒരിക്കലും വായിച്ചിട്ടില്ല, അമ്മായപ്പനും അമ്മായമ്മയൊക്കെ വല്ലപ്പോഴും ഒക്കെ പറഞ്ഞു തന്ന കുറച്ചറിവും പിന്നെ ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവത്തെ കുറിച്ചുള്ള കേട്ടറിവും മാത്രമേ അവളുടെ മനസ്സിൽ ഉള്ളൂ. പക്ഷെ അവൾ കേട്ട ആ കാര്യങ്ങൾ വിശ്വാസമായി എന്ത് ചെയ്തു? പരിണമിച്ചു. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നതാ, നിങ്ങൾ അവർ കേട്ട കാര്യങ്ങൾ അവർക്ക് ഉപകാരമായി വന്നില്ല, കാരണം അത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് പറയുന്നേ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, അവരെ പോലെ നാമും ഒരു സത്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇവിടെ കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഫെയ്ത്ത് ആയിട്ട് ട്രാൻസ്ഫോംഡ് ആയോ? ദൈവം ഇന്ന് നിങ്ങൾക്ക് ആരാണ്? വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഫെയ്ത്ത് വിൽ ടേക്ക് യു ടു എ റിലം ഓഫ് റെസ്റ്റ്, റിലം ഓഫ് റെസ്റ്റ്. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടു എന്നുള്ളത് പോലും നമ്മുടെ ഫെയ്ത്തിന്റെ മെഷറല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പണ്ടൊരിക്കൽ ഞങ്ങളെ ഒത്തിരി സീനിയർ ആയിട്ട് പഠിച്ചൊരു ഉണ്ണികൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു. കക്ഷി ഭയങ്കര സ്മോളായിരുന്നു. പക്ഷെ പുള്ളി എങ്ങനെ വിശ്വാസം എന്നറിയാമോ? പുള്ളിക്ക് എന്തോ ഒരു ഭയങ്കര അസുഖം പിടിച്ചിട്ട് ഏതോ ഗവൺമെന്റ് ആശുപത്രി കിടക്കുമ്പോഴത്തേനും ഒരു പെന്തുകുസുകാരൻ കൂട്ടുകാരനുണ്ടായിരുന്നു പുള്ളിക്ക്. പുള്ളി രാത്രി കൂട്ടുകിടക്കാൻ ചെല്ലുന്നു. പക്ഷെ കൂട്ടുകിടക്കാൻ ചെല്ലുന്നതിന് മുൻപ് തന്നെ അവൻ ശരിക്കും കഞ്ചാവ് അടിച്ചിട്ട് അവിടെ കൂട്ടുകിടക്കാനായിട്ട് ചെല്ലുന്നത് ആരാണ്? പെന്തുകൊസുകാരൻ. ഒരാൾ മേലാതെ കിടക്കുന്നു, മറ്റേയാൾ കഞ്ചാവ് അടിച്ചിട്ടിരിക്കുന്നു. പക്ഷെ ഇവര് തമ്മിൽ ഡിസ്കഷൻ നടക്കും, എന്റെ ദൈവം നിന്റെ ദൈവം, എന്റെ ദൈവം നിന്റെ ദൈവം. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി പെന്തുകൊസുകാരൻ എന്റെ ദൈവം എന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. പക്ഷേ ഉണ്ണികൃഷ്ണന്റെ ഉള്ളിൽ ഇത് കയറി കൊളുത്തി. ഉണ്ണികൃഷ്ണൻ ബൈബിള് വാങ്ങിച്ചു, വായിച്ചു. പുള്ളി ഇന്ന് കർത്താവിന്റെ സാക്ഷിയായി നിലനിൽക്കുന്നു. പെന്തുകൊസുകാരൻ എവിടെ നിന്ന് എന്നോട് ചോദിക്കല്ല. അപ്പോൾ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് ഒരാൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് പോലും നമ്മുടെ ഫെയ്ത്തിന്റെ മെഷറല്ല. അപ്പോൾ നമ്മുടെ കോളേജിൽ നമ്മൾ എന്ന് ഒരു കുട്ടിയോട്, വിഷമിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനോട് സുവിശേഷം പറഞ്ഞു, ഉടനെ ജീസസ് ജീസസ് കൻ ഡു ദാറ്റ്. യെസ്, ഫെയ്ത്ത് ഉണ്ടായിട്ടല്ലോ. ആണോ ചർച്ചിൽ പറഞ്ഞു കേൾക്കുന്നല്ലേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് അറിവുണ്ട്. അപ്പോൾ യെസ്, do you think this is possible with Jesus? Yes. Really? God, Jesus, help me, Jesus. അവള് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, അവൾ വിടുതൽ പ്രാപിച്ചു, അവൾ വിശ്വാസത്തിലേക്ക് വന്നു. അതിനേക്കാൾ ചീള് പ്രശ്നം വന്നപ്പോഴത്തേനും ഈ കൊച്ചു തലകുത്തി കിടക്കുക. 4 മാർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇവളുടെ ഫൗണ്ടേഷൻ പൊളിഞ്ഞു. പക്ഷെ മറ്റവള് അമ്മ ചാകാൻ കിടന്നിടത്തുനിന്ന് വിശ്വാസം പ്രാപിച്ച് അമ്മയും സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് ഇപ്പോൾ കുടുംബമായിട്ട് ചർച്ചയിൽ പോവുക. വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഫെയ്ത്തിന്റെ മെഷറല്ല. പ്രവാചകന്റെ ബുദ്ധിബ്രഹ്മം തടുക്കുവാൻ ഉരിയാടാ കഴുത, മനുഷ്യവാക്കായി ഉരിയാടി. അണ്ട് ചിലരൊക്കെ പ്രാർത്ഥിക്കും, കർത്താവെ നിന്റെ ഒരു കഴുതയായി തന്നെ ഉപയോഗിക്കണേന്ന്. ഒരു കഴുതയായിട്ടെങ്കിലും എന്നെ ഉപയോഗിക്കാന്. ആ ദൈവത്തിന്റെ കുടുംബത്തിൽ നീ കഴുതയായിട്ടിരിക്കും, കാലാകാലം ഇരിക്കും. അതുകൊണ്ട് ദൈവം നിന്നെ നടത്തുന്ന എങ്ങനാണെന്നറിയാമോ? ആ ദൈവം രണ്ടു വിധത്തിലാ തന്റെ കുടുംബക്കാരെ നടത്തുന്നത്. നിന്റെ മേൽ ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും. ഐ ഷൽ ഗൈഡ് യു വിത്ത് മൈ ഐസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തൊട്ടു താഴെ അടുത്തൊരു ഗ്രൂപ്പിൽ നടത്തുന്ന ലിസ്റ്റ് പറഞ്ഞിരുന്നറിയാമോ? എന്നാൽ നിങ്ങൾ ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെ പോലെയും കുതിരയെ പോലെയും ആകരുത്, ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട്. കണ്ടോ, ഒരു കുതിരയെ നിങ്ങൾ വെറുതെ കണ്ടിട്ടുണ്ടോ? ഒരു ഭംഗിയും കാണത്തില്ല. പക്ഷെ റേസിന് നിൽക്കുന്ന കുതിരയെ കണ്ടിട്ടുണ്ടോ? തൊകൽവാറൊക്കെ ഇട്ട് എന്തായാലും മൂക്കുത്തിയ പശുവിനെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമില്ലേ? എത്രയാലും മൂക്കൂത്തിയ പശുവിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ? ആ മഞ്ഞ ചരടൊക്കെ ഇട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ആന്റിമാരൊക്കെ മൂക്കുത്തി അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന പോലെ പശു ഇങ്ങനെ നിൽക്കുമ്പോ, ആ വാസ്തവത്തിൽ ചമയമാണോ അത്? അലങ്കാരമാ? അല്ല, അതിനെ നടത്താൻ അതേ ഉള്ളു വഴി. അപ്പോൾ ഇവിടെ കുറെ പേര് ഇവിടെ ഞാൻ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, നിങ്ങൾ ഞാനൊന്നും വിചാരിക്കണ്ട. പക്ഷെ ദൈവസഭയ്ക്കകത്ത് ഒത്തിരി പേര് അങ്ങനെ ചമയങ്ങളൊക്കെ ഇട്ടിരിപ്പുണ്ട്. ദൈവം എന്തിനു ഇട്ടിരുത്തിരിക്കുന്ന അറിയാമോ? ഇല്ലേ പിടിവിട്ടു പോവും എന്ന് വിചാരിച്ച് ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുക. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നു, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. വകതിരിവില്ലാതെ നമ്മൾ വരുത്തിയ നഷ്ടങ്ങൾക്ക് ദൈവമാണോ ഉത്തരവാദി? ആണോ? ദൈവമാണോ ഉത്തരവാദി? എന്റെ തെറ്റുകൾ എന്റെ തെറ്റുകളാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കുറച്ച് നാൾ മുമ്പ് പോയിട്ട് എന്റെ ഡാഡിയുടെ കാലിൽ വീണ് കാലു പിടിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ പുള്ളി ഒരു വലിയ കുഴി ചാടിച്ചു. പുള്ളി വെറുതെ ഇച്ചിരി ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ വന്ന് ഒരു കമ്പനിക്കാര് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന പല മടങ്ങായ വർധനവിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് വന്നു. ഞാൻ ആലോചിക്കാം, അവരുടെ അത്രയും ക്ലാസ്സിന്റെങ്കിലും എഫക്റ്റീവ്നെസ് എന്റെ ഒക്കെ ക്ലാസ്സിന് ഉണ്ടായാൽ മതിയായിരുന്നു സുവിശേഷം പഠിപ്പിക്കുമ്പോൾ. ഒരൊറ്റ ക്ലാസ്, ഒരൊറ്റ മണിക്കൂർ. അടുത്ത ദിവസം മുതല് ഞാൻ ഡാഡി വിളിച്ചു പറഞ്ഞു, ഡാഡി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്, സെൻസെക്സ് ഇവിടെ നിൽക്കുന്നു, ഇതിനി അടുത്ത വർഷം ഇവിടെ കയറും. ഡാഡി എന്തിനാ ഈ പൈസ മുഴുവൻ ബാങ്കിലിട്ട് ഈ ഒരു 7% 7% പലിശ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം എടുത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ആത്മീയനായ മകന്റെ ഉപദേശം കേട്ട് ഇതെല്ലാം എടുത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും നേരെ പകുതിയായി എമൗണ്ട്. ഇപ്പൊ വല്ല വിധേനയും അതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ എന്നാ ഇരിക്കുക. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് മുമ്പിൽ ഇത് ഞാൻ അഡ്മിറ്റ് ചെയ്ത് എന്റെ പിതാവിന്റെ കാൽക്കൽ ഞാൻ വീണില്ല എങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ അഡ്മിറ്റ് ചെയ്തു, കർത്താവേ, ഐ ഡിഡ് എ ബ്ലണ്ടർ, ഐ വാസ് ഫൂളിഷ്. ഞാൻ ഓർത്തെന്ന് അറിയാമോ, എന്റെ മാതാപിതാക്കളുടെ ജീവിതം അങ്ങ് സേഫ് ആയിക്കൊള്ളുമല്ലോ, പിന്നെ എനിക്ക് സുവിചാരവേല ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഓർത്തത്. പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്യാതെ സുവിശേഷവേല ചെയ്യുമ്പോഴും എന്റെ മാതാപിതാക്കന്മാരെ ദൈവം എത്ര മനോഹരമായിട്ടാണ് നടത്തുന്നത്. ഏതാ കയ്യിൽ 5 തുട്ടില്ലാതെ എല്ലാം അവിടെ കിടക്കുക, പൊട്ടക്കണ്ടിട്ട് പോലെ കിടക്കുക, എന്നിട്ടും ദൈവം വിശ്വസ്തമായി അവരെ നടത്തുന്നു. പക്ഷെ ഇത് ഫോർസി ചെയ്യാൻ ആ സമയത്ത് എനിക്ക് പറ്റിയില്ല. ഞാൻ എന്തിനെ തുറന്നു പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഐ ആം ഹിയർ ടു ഗിവ് യു ലൈറ്റ്. നമ്മൾ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും കുറിച്ചൊക്കെ പാടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, എന്റെ നഷ്ടങ്ങളുടെ കാര്യമെന്താ? എവിടെയാണ് എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ കൺട്രോൾ ചെയ്യാൻ പോയത്? അമിത ലാഭം അന്വേഷിച്ച എന്റെ ആ മനസ്സിനെ ദൈവത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെ, ഗോഡ് ലെഫ്റ്റ് മീ അലോൺ. ചില്ല് എന്റെ വിശ്വസ്തതയെ വിശ്വസിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് ചാടി ഇറങ്ങാൻ നിനക്ക് കഴിയത്തില്ല. ഇതിന്റെ അപ്പനമ്മയെ നോക്കാൻ ഞാൻ വിശ്വസ്തനല്ലേ? അവയോ ഒറ്റ മോനാ ഞാൻ. എന്റെ അപ്പന്റെ അമ്മയുടെ ജീവിതം ഭദ്രമാക്കിയില്ലെങ്കിൽ സുവിശേഷ വേലയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ നേരെ വിരൽ ചൂണ്ടപ്പെടും. ദൈവം അത് മുഴുവൻ പൊളിച്ചത്. പക്ഷെ എന്റെ മാതാപിതാക്കൾക്ക് പരാതിയൊന്നുമില്ല, ദൈവം അതിനെ ഉപയോഗിച്ചു. വാസ്തവത്തിൽ എന്റെ അമ്മ വിശ്വാസത്തിന്റെ, സത്യവിശ്വാസത്തിന്റെ വാതിൽക്ക് നിൽക്കുന്നു. കഴിഞ്ഞ 4-5 മാസമായിട്ട് പള്ളി പോയിട്ടില്ല. പള്ളി പോകണ്ട, എനിക്കതൊരു ആവശ്യമായി തോന്നുന്നില്ല, ഞാൻ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുന്നു, ഐ ആം ഹാപ്പി എന്നാണ് മമ്മി പറയുന്നത്. തെറ്റുകളൊന്നും അഡ്മിറ്റ് ചെയ്ത്, അതിന് പകരം ഓ ഞാനും നമ്മള് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഒരു സത്യസന്ധത ഈ ലോകത്തിന് ഫീൽ ചെയ്യത്തില്ല. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി സത്യസന്ധതയാണ്.
എനിക്കൊരു തെറ്റ് പറ്റിയാൽ, എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറയാനുള്ള സത്യസന്ധത നമുക്കുണ്ടാകണം. പ്രിയ സ്വർഗ്ഗങ്ങളെ, ഞാൻ ആ പണ ദ്രവ്യാസക്തിയാൽ പിടിക്കപ്പെട്ടു പോയി, യെസ്, ഞാനൊരു സുഖലോലുവനാണ് എന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയണം. പ്രിയ സ്വർഗ്ഗങ്ങളെ, ഞാനൊരു അടിച്ചുപൊളിക്കാരനാണ്, ദൈവത്തിന് മുമ്പിൽ നിങ്ങളൊന്ന് സമ്മതിക്കുക. ഞാനൊരു ദുർവ്യയക്കാരനാണ്, എനിക്ക് ചെലവ് ചെയ്യുമ്പോൾ കൺട്രോൾ ഇല്ല. ഐ ഹാവ് നോ കാൽക്കുലേഷൻസ് വൈൽ ഐ സ്പെൻഡ്. നമ്മളും സമ്മതിച്ച ദൈവത്തിന് മുമ്പില്ല. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇരിങ്ങാലക്കുടയിൽ നിന്ന ഒരു വ്യക്തി കുവൈറ്റിൽ ചെന്നു. കുവൈറ്റിൽ ചെന്ന ആ വ്യക്തി അവിടെ ചെന്ന് ക്ലോസ് ആണ് ഞാൻ. കുറച്ചാൾ കഴിഞ്ഞപ്പം പുള്ളി ഒരാളുടെ 500,000, കുവൈറ്റിലൊക്കെ അല്ലേ 100,000 എന്നൊക്കെ പറയുമ്പോ അവര് 100,000 ഒരു മാസം സാലറി ഇല്ല, എന്നാ പിന്നെ ഒന്ന് സഹായിച്ചേക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി കുവൈറ്റിലില്ല, പുള്ളി ബഹ്റിനി പൊങ്ങി. ബഹ്റിനി പൊങ്ങിയപ്പോൾ അവിടെയും കിട്ടി നമ്മുടെ കോണ്ടാക്ട്. പുള്ളി അങ്ങനെ എന്റെയും എന്റെ അളിയന്റെയും കോണ്ടാക്ടിൽ അവിടെയും കുറച്ച് പേരുടെ നിന്ന് പൈസ വാങ്ങി. നാട്ടിലും പല സഭകളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഇദ്ദേഹം കടം വാങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് എന്നോട് വിളിച്ചു ചോദിച്ചു, ഏയ് ഇന്ന പാർട്ടി ഇവിടെ വന്നായിരുന്നല്ലോ ജൂബി, എങ്ങനെയാ കക്ഷി? കക്ഷി വന്ന് ഇങ്ങനെ നമ്മുടെ ചർച്ചയിൽ നിന്ന് ഇത്ര പേരുടെ ഇത്ര ഇത്രയൊക്കെ വെച്ച് കടം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ബിഗ് എമൗണ്ട്സ്. എനിക്ക് ഭയങ്കര വിഷമമായി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ കറക്റ്റ് പുള്ളിയുടെ ഫോൺ വരിക എനിക്ക്, എനിക്കല്ല എന്റെ അളിയന്. പുള്ളി പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ജിനു പറഞ്ഞു, ആ ജൂബി ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളി ഫോൺ തന്നു, ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ ഒന്ന് കാണണമായിരുന്നല്ലോ. അയ്യോ ജൂബി ഭയങ്കര തിരക്കാണ്, നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഞാൻ വെള്ളിയാഴ്ച വരെ ഞാൻ ചിലപ്പോ കാണത്തില്ല, നമുക്കൊന്ന് കാണണം. അങ്ങനെ രാത്രി 12 മണിക്ക് ഏകദേശം 55 ഡിഗ്രി ചൂടുള്ള സ്ഥലത്ത് വെളിപ്രദേശത്ത് നിന്ന് ഞാനും ഈ സഹോദരനും വേർത്തൊഴുകിക്കൊണ്ട് ഞാൻ സംസാരിച്ചു ഇച്ചിരി സഹോദരൻ പുള്ളിയോട്. പുള്ളി എന്നെക്കാളും ഡബിൾ വേർത്തുവന്ന. പക്ഷെ ഞാൻ പുള്ളിയോട് ഒരു കാര്യം പറഞ്ഞു, ചേട്ടാ ചേട്ടൻ, ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ താഴ്ത്തും എങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇന്ന് തന്നെ കടം കൊടുക്കാനുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ എടുത്തിട്ട് അവരോട് പറ, ബ്രദറെ ഞാൻ ഇത്രയും രൂപ ബ്രദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കറിയാം, പക്ഷെ എന്റെ കയ്യിൽ ഇല്ല തരാനായിട്ട്. കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ തരാൻ കേട്ടോ എന്നൊരു വാക്ക് കൊടുക്കാനില്ല പുള്ളിയുടെ കയ്യിൽ. പക്ഷെ പുള്ളി ഒരു കാര്യം ചെയ്തു, പുള്ളി ഇതറിഞ്ഞ ഇത് പറഞ്ഞ ഉടനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പലരെയും ഫോൺ ചെയ്ത് താനീ കടം കൊടുക്കാനുള്ളത് ഉണ്ടെന്നും അത് അക്നോളജ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കടക്കാരനാണെന്നും ഞാനത് എത്രയും പെട്ടെന്ന് തന്നു വീട്ടിക്കൊള്ളാമെന്നും ഒക്കെ താഴ്മയോടെ ഈ സഹോദരൻ സംസാരിച്ചു. ഇദ്ദേഹം ഒരു ഭയങ്കര പൊങ്ങച്ചക്കാരനാണ്, അതുകൊണ്ട് ഇദ്ദേഹം ഈ ലെവലിലേക്ക് ഒന്ന് താഴ്ന്നത് ദൈവത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇദ്ദേഹം താഴ്ത്തി. എന്നോടൊപ്പം നാട്ടിൽ ചെന്നപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ജൂബി കാശ് കിട്ടിയില്ല കേട്ടോ, പക്ഷെ പുള്ളിയുടെ ഫോൺ വിളി കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി കളിയാക്കുന്ന പോലെ നീ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, കാശ് കിട്ടിയില്ല പക്ഷെ ഫോൺ വിളി കിട്ടിയെന്ന് പറഞ്ഞു. എന്ത് ഞാൻ ഒക്കും, പക്ഷെ ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ പ്രിയ സ്വരങ്ങളെ? ഒരു 6 മാസം മുമ്പ് പുള്ളി എനിക്ക് ഫോൺ ചെയ്തു, എന്നിട്ട് പറഞ്ഞു, ജൂ ബ്രദറെ പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ എങ്ങനെ, എന്താണോ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആണല്ലോ, എന്തുണ്ട്? അപ്പൊ പുള്ളി പറഞ്ഞു, ജൂ ബ്രദറെ ദൈവം ഒരു അത്ഭുതം ചെയ്തു, ദേ ഇന്ന് അവസാനമായിട്ട് കൊടുക്കാനുള്ള ആളുടെയും കൂടെ പൈസ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജൂ ബ്രദറിനെ വിളിക്കുന്നത്. Praise God! അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരക്കീഴ് ആരെപ്പീൻ. Do it! Test God! നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നടുവിൽ പ്രിയ സ്വരങ്ങളെ, Let faith rule you! Let faith control you! Let it not be hollow! ഇങ്ങനെ പ്രിയമുള്ളവർ നമ്മൾ വിശ്വാസത്തിന്റെ പടി വെച്ച് കയറുന്നത് നുറുങ്ങിയും താഴ്ന്നും ദൈവസന്നിധിയിൽ താഴ്ത്തിയും കണ്ണീർ വീഴ്ത്തും വീഴ്ത്തി അപ്പോഴൊക്കെ ഈ ഞരക്കത്തിനിടയിൽ നിങ്ങൾ വിചാരിക്കും എന്തോ ഫെയ്ത്തന്റെ. പക്ഷെ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ഞരക്കത്തിന്റെ ഇടയിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആ രൂപം വലുതായിക്കൊണ്ടിരിക്കുക.
അതിനാ കർത്താവ് വേദനകൾ അനുവദിക്കുന്ന. അല്ലാത്ത സമയത്ത് നിങ്ങൾ കൈതട്ടി പാടിയല്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയം നിശ്ചയം. വാസ്തവത്തിൽ അപ്പോൾ നിങ്ങൾക്കൊരു ഫെയ്ത്തും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ ഞരങ്ങി 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 ഞരങ്ങി. എന്തുപറ്റി എന്നറിയാം? നിങ്ങളുടെ ഉള്ളിൽ ആന്തരിക മനുഷ്യൻ അവനങ്ങ് ജനിച്ചു വീണു, അവനങ്ങ് ബലം പ്രാപിച്ചു, അവനങ്ങ് വളർന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടേണ്ടത്. Faith works even in your troubles. Even in your troubles. Faith orikkalum inert alla. Faith is always active. Faith is never inactive. It is always active. അങ്ങനെ ഫെയ്ത്ത് നമ്മുടെ വേദനകളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മളിൽ തന്നെ ഒരു പുതിയ വ്യക്തിയെ ഉരുവാക്കിയെടുക്കും. ചിലപ്പോ ഒരു പ്രശ്നം വന്ന് അതിലൂടെ നിങ്ങൾ വെളിയിൽ വന്നു കഴിയുമ്പോഴത്തേനും യു ബിക്കം എൻ എൻടയർലി ന്യൂ പേഴ്സൺ. പ്രൈസ് ഗോഡ്. ഈ റിന്യൂയിങ് നമ്മൾ ആഗ്രഹിക്കണം. ഇതാ ഇവിടെ ഒരു പങ്കുവച്ച്, ഇവള് കേട്ടറിഞ്ഞ കേട്ടറിവുകളുടെ ലോകത്തു നിന്നും ഇവളുടെ ഫെയ്ത്ത്, ഇവൾ ദൈവത്തെ കണ്ടു. God was right there in her heart. അവളുടെ ജീവിതത്തെ അവളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട് കാണുന്നത് ഒരു മോവാബിനെ സംബന്ധിച്ച് എടുക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ 10-ാം തലമുറ വരെ 23-ാം അധ്യായം ആവർത്തന പുസ്തകം 23-ാം അധ്യായം ആവർത്തന പുസ്തകം 23-ാം അധ്യായം അത് 4-5 വാക്യങ്ങൾ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കായക കൊണ്ടും നിന്നെ ശപിക്കുവാൻ അവർ മെസപ്പൊത്താമിയയിലെ പെഥോരിൽ നിന്ന് ബെയോറിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചത് കൊണ്ടും തന്നെ. ധർമ്മോപദേശക്കാണ്ട 23-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ ബിലയാമിന് ചെവി കൊടുക്കുവാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. 6-ാം വാക്യം. ആകയാൽ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത്. ആരെക്കുറിച്ചാ? മോവാബിനെ കുറിച്ച് നല്ലതൊന്നും നീ ഒരിക്കലും ചിന്തിച്ചേക്കല്ലെന്നാ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ 2-ാം വാക്യത്തിൽ എഴുതിക്കുന്നുണ്ട്, ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നമുക്കറിയാം അമ്മോന്യരുടെയും മോവാബിനുടെയും ജനനം ഉത്ഭവം ഇൻസെസ്റ്റിലൂടെ അല്ലെ. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലുള്ള ലൈംഗിക ബന്ധം, ലൈംഗിക വേഴ്ച. അങ്ങനെ ഉരുവായ മക്കളാണ്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ദൈവം ഇവരെ ശപിക്കപ്പെട്ടവരായി തള്ളുന്നത്. ദൈവം ഇവരെ ശപിക്കപ്പെട്ടവരായി മാറ്റി നിർത്താൻ പറയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ദൈവജനത്തിന് വിരോധമായിട്ട് ഇവർ എഴുന്നേറ്റപ്പോഴാണ്. രക്ഷാകര പദ്ധതിക്ക് വിരോധമായി, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വിരോധമായി ഇവർ എഴുന്നേറ്റത് കൊണ്ടാണ് Now they are accursed. It is not because it is not dependent on how they were born. നിങ്ങൾ ജനിച്ച പരിസ്ഥിതിയോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ ജാതിയോ കുലമോ ഒന്നും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനും ഇതിനൊന്നിനും മാനദണ്ഡമോ അല്ല, തടസ്സമോ അല്ല. പക്ഷെ നമ്മൾ ദൈവത്തോടും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളോടും എങ്ങനെ നിൽക്കുന്നവരാണ് എന്നുള്ളത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അനേകം പേർക്ക് സഭ എന്ന് പറയുന്നത് ഞായറാഴ്ച വന്ന് ഒന്ന് ഒന്ന് ചെപ്പാള തട്ടി അല്ലേ. ഇവിടെ ചെപ്പാള തട്ടും കുറവാ. ചെപ്പാള എന്ന് പറഞ്ഞ് മനസ്സിലായി. വേറെ ചില സഭകളിലൊക്കെ പോയാറ്റ്ലീസ്റ്റ് ചെപ്പാളയിലും ഉണ്ട്. ഇതിപ്പോ ചെപ്പാളയില്ല ഇവിടെ. നമ്മൾ കുഴപ്പമില്ല, കൈയടിക്കാൻ തോന്നിയാ കൈയടിക്കാം. പക്ഷെ പാട്ടും ഇല്ലെങ്കിലോ എന്തോ ആട്. ഐ എം നോട്ട് ഹിയർ ടു ജഡ്ജ്. പക്ഷെ വാട്ട് ഈസ് ദ റീസൺ വൈ യു ആർ ഹിയർ? ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഉദ്ദേശം എന്താ? ഡു യു സീ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ചർച്ച്, ദിസ് അസംബ്ലി ഓഫ് സെയിന്റ്സ്? വാട്ട് ഈസ് യുവർ അലീജിയൻസ് ടു ഇറ്റ്? ചെല്ലു പറഞ്ഞ സഭ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നു, ബി നാരായണപുരം ഒന്ന് വീടെടുത്തു, തൊട്ടടുത്തുള്ള സഭ ഇതാ എന്നാ പിന്നെ ഇവിടെ പോയേക്കാം. അപ്പൊ ദുബായ് പോയാലോ? അവിടെ അടുത്തുള്ളതാണ്, അവിടെ പോകും.
ചോയ്സിന് മാനദണ്ഡങ്ങൾ എന്താ? ഫെയ്ത്ത് ആണോ? ചില കുട്ടികൾ ഇവിടെ നിന്നും വിദേശങ്ങളിൽ പോയിട്ട് അവർ ഇഷ്ടമുള്ള കൂട്ടായ്മകളിൽ പോകുക, ഇഷ്ടമുള്ളതിലൊക്കെ. ഒരുപക്ഷെ അവിടെ മ്യൂസിക് കാണുമായിരിക്കും, ഒരുപക്ഷെ അവിടെ ഉച്ചഭക്ഷണം കാണുമായിരിക്കും, എന്തൊക്കെ കാണും നമുക്കറിയില്ല. അവരാകർഷിക്കുന്ന ഘടകം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇതാണ് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു എങ്കിൽ പുതിയൊരു സ്ഥലത്ത് നിങ്ങൾ ഒരു സഭ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് നടത്തിപ്പിനായി തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മാനദണ്ഡം ഫെയ്ത്ത് ആയിരിക്കുമോ? Will it be the faith and the teachings of faith? Or what else will it be? അവിടെ കുറച്ച് പാട്ടുണ്ട്, ആട്ടമുണ്ട്, നല്ല കുലുക്കമുണ്ട്, എല്ലാം കൊണ്ട് നല്ല സുഖം. കൂട്ടായ്മ കഴിഞ്ഞാൽ മിന്നൽ പോലെ മിന്നി മറയാം. പിന്നെ ഒരു സെക്കൻഡ് നിൽക്കേണ്ട, ആശീർവാദം പറയുന്ന സമയത്തെ ഗേറ്റിന്റെ വെളി കടന്നു. പിന്നെ ദൈവദാസനാണ് വളരെ ബിസിയെ, വീട് സന്ദർശിക്കത്തൊന്നുമില്ല. അപ്പൊ അല്പ സ്വല്പ സിനിമ പോസ്റ്റർ ഒക്കെ അവിടെ ഇവിടെ കൊട്ടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ പോലും ചോദിക്കാത്തൊരു സഭ, ഒന്നിനും അക്കൗണ്ടബിൾ ആകേണ്ടതില്ലാത്തൊരു സഭ, ഒത്തിരി പേർക്ക് വേണ്ടാതാ, ഒന്നിനും അക്കൗണ്ടബിൾ ആകേണ്ടതില്ലാത്തൊരു സഭ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യു ആർ ഹിയറിംഗ് കരിസ്മാറ്റിക് അസംബ്ലി മേബി ഫോർ മെനി ഇയേഴ്സ്, വാട്ട് ഈസ് യുവർ അലീജിയൻസ് ടു ഇറ്റ്? ദൈവം നിങ്ങളെ ഈ സഭാ ശരീരത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് നിങ്ങളെ അവന്റെ ജീവനുള്ള അവയവമായി, തുടിക്കുന്ന അവയവമായി നിലനിർത്തിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈസ് എ ഫെയ്ത്ത് കൺട്രോളിംഗ് യുവർ ചേർച്ച് ലൈഫ്? ഞാനൊരു പുതിയ സ്ഥലത്ത് ചെന്നാൽ ഫസ്റ്റ് ഞായറാഴ്ച തന്നെ ഏതെങ്കിലും ഒരു സഭയിൽ പോയിരിക്കണമെന്ന് നിർബന്ധം എനിക്കില്ല, ഇരിക്കത്തുമില്ല. ഞാൻ അന്വേഷിക്കും. Maybe I'll go and try one or two three places. മൈസൂരിൽ അതാ ചെയ്തത്. ചെന്ന ആദ്യത്തെ ഏകദേശം മൂന്നാല് മാസക്കാലം അലച്ചിലായിരുന്നു. ഒരു സ്ഥലത്ത് ചെന്നു, രണ്ടാമത്തെ ആഴ്ച പോയി. ആദ്യത്തെ ആഴ്ച ചെന്നപ്പോൾ സന്തോഷം തോന്നി, ബട്ട് ദ സെക്കൻഡ് ടൈം തേർഡ് വീക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്പിരിറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടായി. നോ, ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് വേർ ഐ കൻ അസോസിയേറ്റ്. ഞാൻ വാസ്തവത്തിൽ ഇവിടെ നിന്ന് പോയപ്പോൾ, മൈസൂരിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ച അവിടെയുള്ള ഏതെങ്കിലും ഭക്തന്മാരോ ദേവദാസന്മാരുടെ കൂടെ ഒന്ന് കൂട്ടുവേല ചെയ്യണമെന്ന് വിചാരിച്ച ഞാൻ ഇവിടെ നിന്ന് പോയത്. എങ്ങനെയാണെങ്കിലും സുവിശേഷ വേലയിൽ അവിടെ ചെന്ന് ഭാഗമാക്കാണ്, അത്രയുള്ളൂ. ഐ വെന്റ് ഹിയർ ആൻഡ് ദേർ. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കറങ്ങി നടന്നു, പല സ്ഥലങ്ങളിൽ. എന്നിട്ട് പല ഞായറാഴ്ചകളിൽ അനാഥരെ പോലെ ഞങ്ങൾ വിഷമിച്ചു, ദൈവമേ കാലുകുത്താൻ ഇടമില്ലാത്തതുപോലെ. മൈസൂരിൽ സ്വന്തം എന്ന് പറയാൻ ഒരു സഭയില്ലാതെ വരുമ്പോൾ കാലുകുത്താൻ ഇടമില്ലാത്തതുപോലെ. പ്രിയ സ്വരങ്ങളെ, പുതിയൊരു സ്ഥലത്ത് നിങ്ങൾ ചെന്നു കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു പ്ലോട്ട് ഇല്ലല്ലോ എന്നുള്ളതല്ല നിങ്ങൾ ദുഃഖിപ്പിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ദുഃഖിപ്പിക്കേണ്ടതെന്ന് അറിയാമോ? എനിക്കിവിടെ ഒരു സഭാ ശരീരത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞങ്ങൾ കരഞ്ഞു. അവസാനം ഞാൻ പിന്നോട് പറഞ്ഞു, നമുക്ക് വീട്ടിലിരിക്കാം. അതാണ് വാസ്തവത്തിൽ ഇന്ന് അവിടെയുള്ള ഒരു ചെറിയ കൂട്ടായ്മയ്ക്കുള്ള ഉത്ഭവത്തിന്റെ കാര്യം. അല്ല, അതൊരു സഭ ഉണ്ടാക്കണം എന്നുള്ള വിചാരമാണ്. ഐ നീ വൺ തിങ്, ഐ കനോട്ട് അസോസിയേറ്റ് വിത്ത് എവറിബഡി, ഐ കനോട്ട് ഡു ദാറ്റ് വിത്ത് എനിബഡി. ഏതെങ്കിലും ഒരു സഭ, ഏതെങ്കിലും ഒരു സ്ഥലം, ഏതെങ്കിലും ചെല്ലുമ്പോൾ അപ്പൊ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഡ്രസ് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നിന്ന് ഇച്ചിരി പൊളിച്ചയിൽ നിന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന ഒരു നല്ല സ്ഥലമല്ല അന്വേഷിച്ചത്. I was seeking for a place where I can be a part of the body. But we became restless. ദൈവത്തിന് നടത്തിക്കൊണ്ടായിരുന്നത്. So when you go to a new place, if your faith rule you, സമയത്തിലെ റൂത്ത് ഒരു തീരുമാനമെടുത്തു. അതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു തീരുമാനിച്ചത്. അവള് തന്നെ അമ്മായിനോട് പറയുകയാണ്, നിന്റെ ദൈവം നിന്റെ ജനം എന്റെ ജനം, ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻ്റ്. If you feel God only is important, you are seen as God. Chalaka Deva Matra is important. God is important. Sabel vanna minni mari. Minni vore. Hindu Vasudhara Riyama, ibadai, endina, ucce vashman thodangiyan ullavu.
ഇവിടെ കുറച്ചു പേര് മാത്രം എല്ലാ സൺഡേ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ കൂടി ഇരുന്ന് ഏകദേശം 4 മണിവരെ വയറ് കരിഞ്ഞിരിക്കുമായിരുന്നു. ഇവിടെ കരിഞ്ഞ വയറുമായിട്ട് കൂട്ടത്തിൽ ഇത് കരിയുന്ന വേറെ പാർട്ടീസും ഉണ്ട്, ആരെന്നറിയുന്നു ശരിയുള്ള ചിടുങ്ങൾ. നമുക്ക് മനസ്സിലാവും, നമുക്ക് വയറ് കടിച്ചിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇരിക്കുമ്പോ. അപ്പൊ തന്നെ ഹിന്ദുസ് കുഞ്ഞുങ്ങളെ പ്രതി പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഇവിടുത്തെ ഉച്ചഭക്ഷണം. എന്തിനാണെന്നറിയാമോ? ഉച്ചഭക്ഷണം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അവരുടെ പാത്രം കൊണ്ട് കൈ കഴുകിയിട്ട് ഒറ്റപ്പോക്ക്. എന്തിനാണെന്നറിയാമോ? ഞായറാഴ്ച ഉച്ചെരിഞ്ഞാൽ നമുക്കൊന്ന് ഉറങ്ങണം. That was not the purpose. എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയത്തില്ല. ഐ എം ടെല്ലിങ് യു, ഞാൻ എന്റെ പരാജയങ്ങൾ പോലും നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഐ എം നോട്ട് ഹിയർ ടു ജഡ്ജ് യു. ഐ എം സ്പീക്കിംഗ് ഔട്ട് വാട്ട് ഈസ് ദി ബർഡൻ വിച്ച് ഗോഡ് ഹാസ് ഗിവൻ മീ. എന്താണ് ചർച്ചിനോടുള്ള നമ്മുടെ അലീജിയൻസ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അബൌട്ട് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണത് പ്രിയ സഹോദരങ്ങളെ. ചിലർക്ക് ദൈവം മാത്രം മതി, പ്രാർത്ഥിക്കാനൊരു സ്ഥലം, പോയി ചെന്ന് പാട്ട് പാടാനൊരു സ്ഥലം, സൺഡേ ഒരു അല്പനേരം ദൈവത്തെ ആരാധിക്കാൻ എന്ന് പറയുന്നത് എന്താണെങ്കിലും അതിനൊരു സ്ഥലം, അതിൽ കുറച്ച് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ചർച്ച് സർവീസ് ഓവർ. ലെറ്റ് മീ ജസ്റ്റ് എസ്കേപ്പ്. ഇറ്റ്സ് നോട്ട് ഫെയ്ത്ത്. ഇൻ ഫെയ്ത്ത് ഗോഡ് ഈസ് ഇമ്പോർട്ടന്റ്, ഹിസ് പീപ്പിൾ, അവന്റെ ജനവും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചെങ്കിൽ അവൻ നിങ്ങളെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന കൂട്ടത്തിലാണ് പ്രിയ സ്വരങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. യു ഫീൽ പ്രിവിലേജ് അബൌട്ട് ഇറ്റ്? പൊങ്ങച്ചം പറയാനൊന്നുമില്ല. ഓ യു ആർ പാർട്ട് ഓഫ് കരിസ്മാറ്റിക് അസംബ്ലി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 10 to 50 പേര് കൂടുതലും അതൊന്നുമല്ല. ഐ കം ടു നോ ഗോഡ്, ഞാൻ ദൈവത്തെ അവിടെ അറിയുന്നു. ആൻഡ് ഹി ഗൈഡസ് ടു ഗെറ്റ് മോർ ക്ലോസർ ടു ഗോഡ്. Somehow it kindles my heart with the love for Jesus. And ഹൃദയത്തെ അത് ഒന്ന് ജ്വലിപ്പിക്കുന്നു. ഓരോ ഞായറാഴ്ചകളിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ തളന്ന് അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവശബ്ദം കേൾപ്പിക്കപ്പെടുന്നു. ഐ താങ്ക് ഗോഡ് ഫോർ മൈ ചർച്ച്. എന്താ പ്രിയ സഹോദരങ്ങൾ നമ്മൾ വിചാരിച്ചത്? സഭയെ കുറിച്ച് 2 തെരഞ്ഞെടുപ്പുകൾക്കുണ്ട്, അറയ്ക്കപ്പെട്ടവളും തള്ളപ്പെട്ടവളുമായ മോവാബ്യ സ്ത്രീ രൂത്ത് ദൈവത്തിന്റെ ആലോചന സഭയ്ക്കകത്ത്. ഷി സെഡ് ഗോഡ് യു ആർ ഇമ്പോർട്ടന്റ് ടു മീ. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന നിന്റെ ജനം എന്നെ നിന്ദിച്ചാലും എന്നെ കളിയാക്കിയാലും പ്രമാണമുണ്ട് ചെയ്യാൻ. എന്താ പറഞ്ഞത്? ഒരു മോവാബിനെ ഒരിക്കലും നീ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞത്? ഒരിക്കലും അവന്റെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുതെന്നാ പറഞ്ഞത് അല്ലെ? അത്രയും പ്രമാണം കിട്ടിയ സ്ഥലത്തോട്ടാണ് ഇവളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവള് കടന്നു കയറാൻ പോകുന്നത്. സ്വന്തമായി രാജാവില്ല, ഒരു വാഴ്ചയില്ല, ഗവർണൻസ് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ന്യായാധിപന്മാർ എഴുന്നേറ്റിട്ട് അവർ യുദ്ധം ചെയ്യും, അവര് കുറച്ചു കാലം വാഴും, അത് കഴിയുമ്പോൾ അവരുടെ കാലം കഴിഞ്ഞ് അപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റു. ദ പീരിയഡ് ഓഫ് ജഡ്ജസ്, ഇറ്റ് വാസ് എ ടോട്ടൽ അനാർക്കി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ അൺറസ്റ്റുള്ള, പൊളിറ്റിക്കലി അൺറസ്റ്റുള്ള, പ്രത്യേകിച്ച് പ്രയോജനം എന്ന് പറയാൻ ഒന്നുമില്ലാത്ത റിസ്കി ഗ്രൗണ്ടിലേക്ക് മോവാബ് അല്ല റൂത്ത് തന്റെ കാലെടുത്ത് വെക്കുക. വൈ ഫെയ്ത്ത്? റൂത്തിന്റെ ക്വാളിറ്റീസ് ഒക്കെ വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ദൈവത്തിന്റെ ദൃശ്യയിൽ ഫേവർ കണ്ടെത്തിയ റൂത്ത്, അവരുടെ ലൈഫിൽ അതിന്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഫെയ്ത്ത് അവളെ റൂൾ ചെയ്തതിന്റെ ക്വാളിറ്റീസ് അറിയാം. രണ്ടാം അദ്ദേഹത്തിന്റെ 11-12 വാക്യങ്ങൾ, 17-18 ഒക്കെ അവൾ എത്രത്തോളം കൈൻഡ് ആൻഡ് ലവിംഗ് ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നു. അല്ലെ? 2:11-12 You can learn from these. ഇവിടെ റൂത്തിനുള്ള പേരുകൾ ആരും ഇല്ലല്ലോ. അവിടെ തന്നെ നിങ്ങൾക്ക് ആർക്ക് രൂത്തിന് തരില്ല സാറേ. രൂത്തിന്റെ സ്വഭാവങ്ങള് നമുക്ക് വളരെ നല്ലതായിരുന്നു പഠിക്കുന്ന അല്ലേ. നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് ഇത് ടോട്ടലി റിസ്കി ഗ്രൗണ്ട്. ദിസ് ഗേൾ കീം ലീവിംഗ് ഹർ പാരന്റ്സ്, എല്ലാം വിട്ടിട്ട് അവൾ എങ്ങനെ വന്നെന്ന് പറഞ്ഞു, യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വരുന്നു. ബോസ് ടെക്നോളജി അവളുടെ ഫീൽഡിന്. And she was kind. അവൾ അമ്മാവിയമ്മയോട് അവൾ കൈൻഡ് ആയിരുന്നു. എന്റെ പൊന്ന് വേറെ അമ്മായിയമ്മയോട് മാത്രം കൈൻഡ് ആയിരിക്കാന്ന് പറഞ്ഞു. അതെന്തോ ആ സാധനം എന്നറിയാം. അമ്മാവിമ്മ മാത്രമല്ല, എത്രയോ പേരോട് നമുക്ക് കൈൻഡ് ആയിട്ടിരിക്കാൻ സാധിക്കും. ബെത്ലഹേമിലെ പുതിയ പട്ടണത്തിൽ പുതിയ നാട്ടിൽ കാലൂത്തിയപ്പോ തനിക്കും തന്റെ അമ്മായിയമ്മയ്ക്കും ഒന്നും ഇല്ലെന്ന് കണ്ട് അവൾ ഇറങ്ങിത്തിരിക്കുക വീട്ടിൽ നിന്ന്. അമ്മായിയോട് അമ്മായിനോട് പറയുക, ഞാൻ പോയിക്കൊണ്ട് വരാം. Let me try to get something to eat. Nothing was there. Total insecurity. Total insecurity. അതാണ് നമ്മൾ പാടി പാട്ടിന്റെ അർത്ഥം. അയ്യമോർത്തില്ല, ആഴമറാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും. വർക്കിയും സംഭവിക്കുന്ന ഒരു കാര്യം, ഭയങ്ങൾ മാറിപ്പോ. ദൈവവരക്ക് ദൈവം നിങ്ങൾ വിളിക്കുമ്പോ 100 ചിന്തകളാണ് നിങ്ങൾ മനസ്സിൽ വരുന്നത്, ഭയപ്പെടുത്തുന്ന ചിന്തകൾ. അതിനാവശ്യമില്ല. Because you must know who is calling you. God. Sovereign God. അവന്റെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്ന ഒരു പെൺകുട്ടി. ഷീസ് കൈൻഡ്, ഷീസ് ലവിംഗ്, ഷീസ് ഒബീഡിയൻ. Chapter 3:5-6. She was obedient. അമ്മായിയമ്മ പറഞ്ഞാൽ അവൾ അനുസരിക്കും. ചുമ്മാ ഇരുന്നോളും തള്ള അവിടെ. ഞാനാ പോയിട്ട് വല്ലതും കൊണ്ടുവരുന്നു, ഞാൻ തീരുമാനിക്കും എപ്പോ പോകണം. എടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നീ പറയുന്ന ഒക്കെ ഞാൻ ചെയ്യാം അല്ലേ. ഒബീഡിയൻസ് കഴിഞ്ഞില്ല. 10-11 വാക്യങ്ങളൊന്ന് വായിക്കാം. രൂത്ത് 10:11, അല്ല 3:10. മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കിയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. She had a noticeable integrity. അറിയാത്ത ആരുണ്ടെങ്കിൽ പാപം ചെയ്യാം എന്നുള്ളതല്ല പ്രിൻസിപ്പിൾ. കോളേജിലോ ക്ലാസ്സിലോ വിശ്വാസി കുഞ്ഞുങ്ങളൊന്നും ആരും ഇല്ലെങ്കിൽ, വേറെ ചർച്ചയിൽ നിന്നുള്ള ആരും ഒന്നും ഇല്ലെങ്കിൽ, എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് സോറ പറഞ്ഞ് ചിരിച്ചും പോകാം എന്നുള്ളതല്ല മക്കളെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ്. That's different. When faith rules you, you become a person of noticeable integrity. Boaz noticed it. Boaz was testing her. What this girl is doing in my field? അവൾ നോക്കിയപ്പോ അവൾക്ക് സംസാരിക്കേണ്ട അത്യാവശ്യമുള്ളവരോടെ അവൾ സംസാരിച്ചുള്ളൂ. അവൾ വെറുതെ ഇരിക്കുമ്പോൾ മുഴുവൻ ഫേസ്ബുക്കിൽ കിട്ടുന്നവരോട് മുഴുവൻ ഇൻവൈറ്റും ചാറ്റും പരിപാടിയും ലൈക്കും ഡിസ്ലൈക്കും ആയിട്ട് സമയങ്ങളായില്ല. ഫേസ്ബുക്കിന്റെ എന്താ പ്രയോജനം എന്താണെന്ന്, നമുക്ക് ഇഷ്ടം പോലെ പേരോട് ചാറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ആരോട് നേരിട്ട് കണ്ട് ചാറ്റ് ചെയ്യണ്ട, ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്യണ്ട. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ കണ്ണീരോട് പറഞ്ഞു അവൻ തന്റെ ഭാര്യ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന്. Facebook was the reason. Facebook polluted her mind through a wrong contact. Her family is broken. You know, how much time do you spend? How important is it in your life? Do you feel without Facebook your life is something minus? My life minus Facebook, big zero. Enna no? Pishaji parayunnu da. പിശാചി പറയുന്നതാ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടില് ഒരു വേണ്ടാത്തൊരു ചിത്രം ആരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ടാഗ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ചെയ്തിട്ട് മാസങ്ങളായി. അങ്ങനെ രാത്രി കുത്തിയിരുന്ന് അവന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിചയമുള്ള ഒരാളിൽ നിന്ന് വന്ന് കിടക്കുക. ഞാൻ ഉടനെ അദ്ദേഹത്തെ ഇൻഫോം ചെയ്തു, എന്തൊക്കെ അൽക്കുലത്തുകളാണ്, എന്തൊക്കെ വേണ്ടാധീനങ്ങളാണ് പ്രിയമുള്ളവർ ഇതിൽ ഇത് നമ്മളെ കൊണ്ട് ചാടിക്കുന്നറിയാം. പക്ഷെ ഒത്തിരി പേര് ഫേസ്ബുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന അറിയാമോ, ഐ ആം ഗോയിങ് ടു ഡു മിനിസ്ട്രി ത്രൂ ഫേസ്ബുക്ക്. ബ്ലണ്ടറാണ്. നേരിട്ട് ഒരാളോട് സുവിശേഷം പറഞ്ഞിട്ടില്ലാത്ത നിങ്ങളെ പിശാചു വഞ്ചിക്കുന്ന വലിയൊരു വഴിയാണ്. നേരിട്ട് മോങ് കാണാതെ ഈസി ആയിട്ട് സുവിശേഷം പറയാം. നിന്നയും വേണ്ട, കഷ്ടതയും വേണ്ട, വഴിയും വേണ്ട, ദുഷിയും വേണ്ട, ഒന്നും വേണ്ട. That's what the right way of evangelism. ഞാനൊരു ദിവസം ട്രെയിനിങ്ങിന് പോയി ക്യാമ്പസ് ക്രൂസേഡിന്റെ ഇന്റർനെറ്റ് ഇവാഞ്ചലിസം എന്നുള്ളതിനെ കുറിച്ച് നിർബന്ധിച്ച് പഠിച്ചപ്പോ ഞാൻ പോയതാ. അപ്പൊ പറഞ്ഞു, യു ക്യാൻ റീച്ച് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ഞാൻ ഒരാളെ പോലും റീച്ച് ചെയ്യാൻ പോയില്ല, കാരണം എനിക്കറിയാം എനിക്ക് യാതൊരു പരിചയമില്ലാത്ത. ഓക്കെ, മേ ബി ഹിയർ ഓർ ദർ ആർ സം പോസിറ്റീവ് കേസസ്, ഇഫ് യു ആർ വൺ അമംഗ് ദാറ്റ് ഐ എം നോട്ട് ജഡ്ജിങ്. പക്ഷെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ വഞ്ചനയുണ്ട്, അതിൽ ചാടാതിരിക്കാൻ നമ്മൾ മാക്സിമം അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ദിസ് ഗേൾ ഹു വാസ് റൂൾഡ് ബൈ ഹർ ഫെയ്ത്ത് വാസ് എ പേഴ്സൺ ഓഫ് നോട്ടീസബിൾ ഇന്റഗ്രിറ്റി. ചുറ്റുപാടുമുള്ളവർക്ക് കാണുമ്പോൾ, അത് മോളെ നിന്നെ കുറിച്ച് ഡേ അപ്പുറത്ത് അങ്കിള് വന്ന് പറഞ്ഞല്ലോ നീ ആ ചെറുക്കന്റെ കൂടെ ബൈക്ക് കയറി പോകുന്നെന്ന്. അതെ, അങ്കിള് കണ്ണാടി വെച്ചിട്ട് ഇല്ല നോക്കിയപ്പോ വല്ലതും തോന്നിയതായിരിക്കും. എന്നായിരുന്നു, എപ്പോഴായിരുന്നു, അങ്കിളോട് ചോദിക്കും. ഇതിനൊന്നും ആവശ്യം വരത്തില്ല. When we become people of noticeable integrity, ഈ റോങ് ടെസ്റ്റിമണി നമ്മളെ കുറിച്ച് പ്രചരിക്കത്തില്ല. പ്രിയ സൗഹൃദങ്ങളെ, നോ, ഇംപോസിബിൾ. അവളെ കുറിച്ച് ബോഹസ് പറയുകയാണ്, നീ ചെറുപ്പക്കാരായ പിള്ളേർ, അത് ധനവാന്മാരോ ദരിദ്രന്മാരോ ആരും ആകട്ടെ, ആരുടെയും പുറകെ കിടന്ന് നടക്കുന്നത് മാത്രം ഞാൻ കണ്ടിട്ടില്ല. Soon, more graces in this. Praise God. അപ്പൊ ഫെയ്ത്ത് അവളെ റൂൾ ചെയ്യുന്ന കണ്ടോ, ഫെയ്ത്ത് അവളുടെ ജീവിതത്തിന് എല്ലാ ഘടകങ്ങളെയും റൂൾ ചെയ്യുള്ള ഒരു ഒബീഡിയൻസ് വാസ്തവത്തിൽ എവിടെ എവിടെയാ അവളെ കൊണ്ട് എത്തിച്ചത്, എവിടെ എത്തിച്ചതെന്നറിയാമോ, ഒരു മൂവാദ്യം 10th generation പോലും അവന്റെ ദൈവത്തിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് ദൈവത്തിന്റെ പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവന്റെ സൽഗുണത്തിനായി ചിന്തിക്കരുതെന്ന് ഇസ്രായേൽ ജനത്തിന് പ്രമാണം നൽകപ്പെട്ടിരുന്നപ്പോ അവൾ ഡയറക്ട്ലി ചാടിക്കയറിയത് എങ്ങോട്ടാണെന്ന് അറിയാമോ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ ജീനിയോളജിയിലേക്കാണ് അവൾ ചാടിക്കയറിയത്. ഫെയ്ത്ത് ടുക്കർ ദേർ, ഫെയ്ത്ത് ടുക്കർ ദേർ. നിങ്ങൾ ഇന്ന് ഫോർസീ ചെയ്യാത്ത പല സ്ഥലങ്ങളിലേക്കാണ് ഫെയ്ത്ത് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് വൈ ഐ എം ടെല്ലിംഗ് യു, ലെറ്റ് ഫെയ്ത്ത് റൂൾ യുവർ ഹാർട്ട്. നമ്മൾ ഇന്ന് കണ്ടിട്ടില്ല നമ്മൾ നാളെ എവിടെ കൊണ്ട് നിർത്താൻ പോകുന്നതെന്ന്. But that volume is something so, so huge, something so big. രക്ഷാകര ചരിത്രത്തിൽ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് റൂത്തിനെ വിശ്വാസം കൈപിടിച്ച് നിർത്തി. ഇന്ന് പലരും പറയുമായിരിക്കും, ഞങ്ങളേ ഉണ്ടല്ലോ കുടുംബത്തിന്റെ പേർ വഴി ഇങ്ങനെ എഴുതി 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 ഇങ്ങനെ പോയപ്പോ ഒരു 10-25 generations അപ്പുറം എവിടെയോ രാജകുടുംബത്തിൽ തൂക്കുന്ന ആരോഗ്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഉണ്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയൊക്കെ ലിങ്ക് ഉണ്ടാക്കുന്ന അറിയാമോ, എല്ലാവരുടെയും ലിങ്ക് പോയി നിൽക്കുന്ന എവിടേക്കാണെന്നറിയാമോ, എവിടേക്കാ, രാജകുടുംബത്തിലേക്കാ. ഓ ബ്രദറെ, ഞങ്ങൾക്കൊരു കുടുംബയോഗമുണ്ട്, ഞങ്ങളുണ്ടല്ലോ ഇതിന്റെ പേർ വഴി എഴുതി 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 ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചി രാജകുടുംബത്തിലെ ഞങ്ങൾ, പിന്നെ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്, അല്ല എന്തിനാറങ്ങി പോകുന്നത്. ഇനി എന്നാ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് ഒരു അവകാശം വെച്ചൊരു കേസും കൊടുക്ക്, കൊച്ചി രാജകുടുംബത്തിൽ എനിക്കും വേണം ഒരു ഭാഗം, കാരണം എന്റെ അപ്പച്ചന്റെ 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 അപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. പക്ഷെ എന്ത് അഭിമാനമാ പറയാൻ. രൂത്തിന് അത്രയൊന്നും പറയണ്ട, രൂത്ത് പറഞ്ഞു വരുമ്പോണ്ടല്ലോ കൊച്ചുമോൻ രാജാവാണെന്ന്. നിത്യം നിങ്ങൾ കണ്ടോ അവളത് പറയത്തില്ല. ആരുടെ മുത്തശ്ശിയായിരുന്നു, നാലാം അധ്യായത്തിന് പതിനേഴാം വാക്യം വരുമ്പോൾ നമ്മള് അവളുടെ നാലാമത്തെ തലമുറയിൽ ദാവീദ് ഉണ്ടായെന്ന്. ശ്രീസ്വരങ്ങളെ, ഞാനൊരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. രണ്ടിന്റെ മൂന്ന്. So she departed and went and gleaned in the field after the reapers. And she happened to come to the portion of the field belonging to Boaz, who was of the family of Elimelech. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചതിന്റെ കാരണം അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അത്ര രണ്ടിന്റെ മൂന്ന്. ഭാഗ്യവശാൽ എന്നുള്ള ടേം ശരിയല്ല, നമ്മൾ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു ടേമാണ് ഭാഗ്യം. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഷീ ഹാപ്പൻ ടു. ഞാനപ്പോ അതിനെ വ്യാഖ്യാനിക്കുന്നത് സാഹചര്യവശാൽ. അവൾ എവിടെ എത്തിപ്പെട്ടു? ബോസിന്റെ വയലിലെത്തി. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ യൂത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച വിശ്വാസവും അവളുടെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മൾ ഇന്ന് കാണും. ബിക്കോസ് ഷീ ട്രസ്റ്റഡ് ഗോഡ്, ബിക്കോസ് ഷീ പുട്ട് ഹർ ഫെയ്ത്ത് ഇൻ ഗോഡ്, ഗോഡ് വാസ് കണ്ടിന്യൂലി വർക്കിംഗ് ഇൻ ഹർ ലൈഫ്. And she happened to the field of Boaz. Happened to come. പക്ഷേ സാഹചര്യവശാൽ വന്നാണോ? അല്ല, ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ അവളെ ബോസിന്റെ വയലിലെത്തിച്ചു. നമുക്കും പറയാനുണ്ട് ഇങ്ങനെ ഒരു പാട്ട് ഇല്ലേ? നമ്മളാണെന്തോ പറയും, ദൈവകൃപയ ഞാൻ എന്റെ കർത്താവിന്റെ തോട്ടത്തിൽ എത്തി. ബോസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ യേശുവിന് മെഡലായിട്ട് നിൽക്കുക, ഒരു ടൈപ്പായിട്ട്. എന്തർത്ഥത്തിലാണെന്ന് അറിയാമോ? നവോമിയും ദൂത്തിനെയും വീണ്ടെടുക്കേണ്ടിയിരുന്ന അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ചർച്ചക്കാരൻ, അദ്ദേഹം പറഞ്ഞു സ്ഥലം വീണ്ടെടുക്കും, പക്ഷെ ആളെ വേണ്ട. പക്ഷെ ഇസ്രായേലിൽ റൂൾ അങ്ങനെയല്ല, അവരുടെ സ്ഥലം വീണ്ടെടുക്കുമ്പോൾ ആളെ സ്വന്തമാക്കണം, ആളെ കുടുംബത്തിൽ കയറ്റണം. പക്ഷെ അവൻ നോക്കിയപ്പോൾ ഒരു മോവാബിസ്ത്രീ പെണ്ണിനെ ഇനിയും അല്ലേ കല്യാണം ഒന്നും തന്നെ മതിയെന്ന്. കഴിഞ്ഞിടയ്ക്ക് ഒരു ഫാമിലി കൗൺസിൽ ചെയ്തപ്പോ പുള്ളി പറഞ്ഞു അവൾക്ക് എന്നെ ഭയങ്കര സംശയം, ഞാൻ വേറെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുകയാണെന്ന്. ഞാൻ അവളോട് ചോദിക്കുന്ന അരി ഒന്ന് കല്യാണം കഴിച്ചത് മതിയായില്ല എനിക്ക്. അപ്പോ അന്യജാതിക്കാരി ഒരു സ്ത്രീയെ കൂടെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റണം. ഇസ്രായേലിന്റെ ജന്മത്തെ കുറിച്ച് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിന്റെ പതിനാറാം അധ്യായത്തിന്റെ നാലാം വാക്യം. നീ ജനിച്ച നാള് നിന്റെ പൊക്കിൾ കൂടി മുറിച്ചു മാറ്റപ്പെട്ടു. ഞാൻ പി ഒ സി ബൈബിളിൽ നിന്ന് ട്രാൻസ്ലേഷൻ ഞാനീ പറയുന്നുണ്ട്. അവശ്യം നിന്നെ ഉപ്പ് തേച്ച് ശുദ്ധി വരുത്തിയില്ല, രക്തത്തിൽ കുളിച്ച് നീ കിടക്കുന്നത് വഴിയരികിൽ കടന്നുപോയപ്പോൾ ഞാൻ കണ്ടു. ദൈവം പറയുന്നു ഇസ്രായേലിനോട്, ഞാൻ കടന്നു പോകുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിന്നെ കണ്ടു. എന്നിട്ട് പി ഒ സി ബൈബിളിൽ ഇരിക്കുന്ന ഇങ്ങനെയാണ്, അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ജനിച്ചു വീണപ്പോൾ മുതൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജനം, ഗോഡ് റിഡീംഡ് ദം. 430 വർഷം ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ജനത്തെ വിടുവിക്കാൻ അന്ന് യു എൻ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ദ ഗവൺമെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ കെയിം ഡൗൺ ടു ഡെലിവർ ദം. ദൈവം ദൈവത്തിന്റെ രാജ്യവ്യവസ്ഥയുമായിട്ട് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് അവനെ വിടുവിച്ചു. എന്നിട്ട് കർത്താവ് പറയുന്നത് രക്തത്തിൽ കിടന്ന് നീ ഉരുളുന്നത് ഞാൻ കണ്ടു, ഞാൻ നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അങ്ങനെയാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുണ്ടായത്. അതാണ് ജനന വസ്തുത എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ കർത്താവ് അങ്ങോട്ട് പറയുകയാണ്, എന്നിട്ടോ നീ എന്നെ വിട്ട് പരസംഗം ചെയ്യാൻ കടന്നുപോയി. ദുഃഖത്തോടെ പിന്നെ കർത്താവ് പറയുന്ന കരച്ചല പിന്നെ നമ്മൾ അവിടെ കാണുന്നത്. പ്രിയ സഹോദരൻ, ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതാ, രൂത്തിനെ വീണ്ടെടുക്കേണ്ടിയവൻ അവൻ അവിടെ നിന്ന് അവൻ പറയുകയാണ് സ്ഥലം വീണ്ടെടുക്കാൻ ആളെ വേണ്ട. അപ്പോൾ ബോസ് പറഞ്ഞു, ഐ ഡു ബോസ്, ഞാൻ രണ്ടും ചെയ്യാം. അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. അവന്റെ തോട്ടത്തിൽ ദൈവകൃപയാൽ നമ്മളും വന്ന് എത്തി. പ്രയസം സാഹചര്യവശാൽ എന്നൊന്നുമല്ല, നമുക്കിപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം നമുക്കറിയാം. ആ ദൈവ പ്രവൃത്തിയുടെ ആഴം നമ്മൾ ഇന്ന് കണ്ടറിയുന്നവരായതുകൊണ്ട് നമ്മൾ ഇന്ന് പറയും, ദൈവകൃപയാൽ ഞാനും അവന്റെ തോട്ടത്തിൽ നടുതലയായി. I am in the midst of his saints. I am a part of his household. ഞാനും അവന്റെ കുടുംബത്തിന്റെ ഭാഗമായി. അപ്പോൾ അവിടെ ഒരു ചെറിയ കാര്യം നടക്കുന്നുണ്ട്, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്രായേൽ എന്തൊരു കോൺട്രാക്ട് നടക്കുമ്പോൾ നമ്മുടെ കൂട്ട് സ്റ്റാമ്പ് പേപ്പർ എടുത്തുകൊണ്ടൊന്ന് സൈൻ ചെയ്യുന്നൊന്നുമല്ല അന്നത്തെ പണി. അന്നത്തെ പണി എന്ന് പറയാമോ, ചെരുപ്പൂരി കൊടുക്കണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ രണ്ട് ചെരുപ്പ് ഇട്ടാ പോകുന്നത്, തിരിച്ചു പോകുമ്പോഴത്തേനും ഒറ്റ ചെരുപ്പുമായിട്ടാണ്, അല്ല ചെരുപ്പില്ലാതെ പോകുന്നു. അപ്പൊ ചോദിക്കും, എന്റെ ചെരുപ്പ് എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവിടെ വയലിൽ വെച്ച് ബോവേഴ്സുമായിട്ട് ഒരു കോൺട്രാക്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടു, അവിടെ ചെരുപ്പിൽ കൊടുക്കുക. ഇനി എനിക്ക് അവരുടെ മേൽ യാതൊരു അവകാശവും ഇല്ല. വാസ്തവത്തിൽ യേശു വീണ്ടെടുപ്പ് നടത്തിയപ്പോൾ, ഞാൻ ഇച്ചിരി ആലങ്കാരികമായിട്ടിത് പറയാണ് കേട്ടോ, ഞാനത് പറയാനുള്ള കാരണം, പഴയ ടെസ്റ്റ്മെന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ രണ്ട് സ്ഥലത്ത് ദൈവം സ്പെഷ്യലി പറയുന്നുണ്ട് നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റാൻ. അപ്പൊ എന്താ, ദൈവം പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളും പരിശുദ്ധമല്ലായിരുന്നു? Why was it specially only to Joshua and only to Moses? God said this. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവജനത്തോട് മോശയോടും ജോഷുവയോടും ഇടപെടുമ്പോൾ ദൈവം പറയുകയാണ് അവരുടെ ചെരുപ്പ് ഊരി മാറ്റാനായത്. വാസ്തവത്തിൽ ഈ ചെരുപ്പിന്റെ കഥ ഞാൻ ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാം. വാസ്തവത്തിൽ മോശയോടും യോശുവയോടും ഞാൻ വിശ്വസിക്കുകയാണ് ചെരുപ്പൂരി മാറ്റാൻ പറഞ്ഞപ്പോൾ, മധ്യപ്രദേശത്തെ പാരമ്പര്യ പ്രകാരം കർത്താവ് അവരോട് ചോദിച്ചത് ഇതായിരിക്കും, മോശേ യോശുവ, എന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ എല്ലാം വെച്ചൊഴിയാൻ തയ്യാറാണ്. I want to take you to a higher, elevate you to a higher position. But are you willing to give up your rights? Give up your rights. ഈ അവകാശങ്ങൾ എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി പോരാടാൻ ആ സമൂഹം നമ്മൾ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? പെൺകുട്ടികൾ അമ്മമാര് പറഞ്ഞു വിടും, ഇടി മോളെ നീ ഒന്ന് വിട്ടുകൊടുത്താൽ എങ്ങനെ അടി, എടി നീയും പറയടി ഒരു രണ്ട്, അപ്പൊ അവനൊന്ന് അടങ്ങും. അങ്ങനെ ഇപ്പോഴും എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നില്ല എന്ത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. വാസ്തവത്തിൽ യേശു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് സാധിക്കുമ്പോൾ അവൻ വീണ്ടെടുപ്പ് വില കൊടുത്തത് പിശാചിനല്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് വേണ്ടി നാം നിൽക്കേണ്ടിയ സ്ഥലത്ത് അവൻ നിന്ന് നാം സഹിക്കേണ്ടത് അവൻ സഹിച്ചപ്പോൾ പിശാചിനൊരു വിലയൊന്നും അവൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഫ്രീ ആക്കാനുള്ള വില അവൻ കൊടുത്തിട്ട്, ആർ കൊടുത്തു എന്നുള്ളത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം, വലിയ തിയോളജിക്കൽ ഡിസ്കഷൻ ആണ്. അതിനേക്കാൾ ഞാൻ ഇത്ര ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് വേണ്ടി കൊടുക്കേണ്ടിയ വില കൊടുത്ത് നമ്മൾ വീണ്ടെടുപ്പ് സാധിച്ചു കഴിയുമ്പോൾ വാസ്തവത്തിൽ അതിപ്പോ പിശാചിനാണ് കർത്താവ് വീണ്ടെടുപ്പ് വരെ കൊടുത്തെങ്കിൽ അവന്റെ ചെരുപ്പാണ് ഊരി വാങ്ങാനായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ദൈവവചനം പറഞ്ഞത്. ദൈവവചനം പറയുന്നത് എനിക്ക് വേണ്ടിയുള്ള വീണ്ടെടുപ്പ് വില കൊടുത്തു കഴിയുമ്പോൾ അവൻ വാസ്തവത്തിൽ എന്റെ ചെരുപ്പാ ചോദിക്കുന്നു. എന്താ കാരണം അറിയാമോ? ഒന്ന് കുറുന്തർ 7:23 പറയുന്നത്, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാകിയാൽ ഇനിയും നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, ഇനിയും നിങ്ങൾ തന്താങ്ങൾക്ക് ഉള്ളവരല്ല. അപ്പൊ ദൈവം വാസ്തവത്തിൽ നമ്മുടെ എന്നാ ചെരുപ്പ് ചോദിക്കുന്നു. നമ്മുടെ കയ്യിലിരുന്നത് അവകാശം, എന്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന അവകാശം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില ഒടുക്കി തീർത്തു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ വാസ്തവത്തിൽ അവൻ നമ്മളോടാണ് ചോദിക്കുന്നത്, യൂവിന്റെ ചെരിപ്പതാ. Let us enter into a covenant. Will you live for me? നിനക്ക് ഇനി നിന്റെ മേൽ ഒരു അവകാശവും ഇല്ലാതാകത്തക്കവണ്ണം നിന്റെ വില ഞാൻ കൊടുത്തു കഴിഞ്ഞു. യു ആർ ഫ്രീ നൗ, ബട്ട് ആർ യു വില്ലിംഗ് ടു ഗിവ് മീ യുവർ സ്ലിപ്പേഴ്സ്, യുവർ സാൻഡൽസ്? നിന്റെ അവകാശങ്ങൾ നീ എനിക്കും തരുമോ? വേറാർക്കും കൊടുക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് മാത്രം എടുക്കാൻ കഴിയത്തുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപ്പനോ അമ്മയ്ക്കോ നിങ്ങളുടെ മക്കൾക്കോ എടുക്കാൻ സാധിക്കത്തില്ല. യു അലോൺ ഹാവ് ടു കമ്മിറ്റ് യുവർ ലൈഫ് ടു ഗോഡ്. യു അലോൺ. ബോസിന്റെ വയലിൽ യൂത്ത് എത്തിപ്പെട്ടത് സാഹചര്യവശാലായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്കിന്നറിയാം ദൈവത്തിന് അദൃശ്യകരങ്ങൾ അവർ നടത്തി. അതുപോലെ നമ്മളും ദൈവത്തിന് അദൃശ്യകരങ്ങളാൽ നടത്തപ്പെട്ട് ദൈവകൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വയലിൽ വന്നു, അവന്റെ കുടുംബത്തിൽ വന്നു. ഇനിയിപ്പോ നമുക്ക് വേണ്ടി വേണ്ടെടുപ്പലെ ഒരുക്കി അവൻ. നമ്മുടെ ചെരുപ്പ് ചോദിച്ചാൽ എന്താ? നമുക്ക് വേണ്ടി ജീവിക്കാനുള്ള അവകാശം ഇനി അവൻ ചോദിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? What does faith tell you? Faith, what does it tell you? എന്താ നിങ്ങളോട് പറയുന്നത്? ഫെയ്ത്ത് നിങ്ങളോട് എന്ത് പറയുന്നു? നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് എന്ത് പറയുന്നു? നോ, യു സ്റ്റിൽ ഹാവ് എ ലോട്ട് ടു ലിവ്. നിനക്ക് ഇനി ഒത്തിരി ജീവിക്കാനുണ്ട്. നിനക്ക് വേണ്ടി ജീവിച്ചതിന്റെ കൊതി പോലും തീർന്നിട്ടില്ല. നിനക്ക് ജോലി കിട്ടിയതേ ഉള്ളൂ. ജോലി കിട്ടിയിട്ട് 15-20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ജോലി ആ മേലാത്ത കണ്ടീഷനിൽ ജോലി വിടുന്നവരൊക്കെ കാണുമായിരിക്കും. അവരൊക്കെ വിട്ടതിന്റെ പുറകെ ഓരോ കാരണങ്ങൾ ഉണ്ടാവും. കിംവദന്തികൾ പ്രചരിക്കും പ്രിയ സൗരങ്ങളെ, കിംവദന്തികൾ. അതിപ്പോ നിങ്ങൾ നല്ല ചെയ്താലും മോശം ചെയ്താലും കിംവദന്തികൾ പ്രചരിക്കും. ക്വസ്റ്റ്യൻ, ദൈവം ആൻഡ് യുവർ ട്രസ്റ്റ് ഇൻ ഹിം, വാട്ട് ഇസ് ഇറ്റ് ടെൽ യു? ഫെയ്ത്ത് നിങ്ങളോട് എന്ത് പറയും? നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല, ഇത് കർത്താവിന് വേണ്ടി അവന്റെ വയലിൽ അവന്റെ കുടുംബത്തിൽ അവന് വേണ്ടി ജീവിച്ചു തീർക്കേണ്ട ജീവിതമാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്ത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ വില കൊടുത്ത് വാങ്ങിത്തവരാകുക. നിങ്ങൾ താങ്കൾക്കുള്ളത്
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.